സാറന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. കേൾക്കുന്നുണ്ടോ?
കേൾക്കാം.
താങ്ക് യു. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതാണ് കുറച്ച് ഡിലേ ആയത്. ഓക്കെ, നമ്മള് ദൈവസഭയുടെ ദൈവവേദ പ്രകാരമുള്ള പണിയെ പറ്റിയുള്ള ദൈവവചന പഠന പരമ്പരയാണ് നമ്മൾ തുടരുന്നത്. അതില് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ദൈവസഭയുടെ ബിൽഡിംഗില് അതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, അതാണ് ഞാൻ ഈ ആദ്യത്തെ ക്ലാസ്സിൽ കൂടി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അത് യേശുക്രിസ്തു ഉപയോഗിച്ച ചില ഉപമാലങ്കാരങ്ങളിൽ കൂടി, അല്ലെങ്കിൽ ചില മെറ്റഫോറിൽ കൂടി, അത് ദൈവസഭയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇത് പ്രധാനമായിട്ടും ഞാനിത് പറയുന്നത്, ഇത് ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ ഇത് മനസ്സിലാക്കിയാലാണ് ഏറ്റവും പ്രയോജനം. സാധാരണ വിശ്വാസികൾ ഇത് മനസ്സിലാക്കിയാൽ അവർക്കത് ഒരു ദൈവസഭയെ പറ്റിയുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് കിട്ടുമെങ്കിലും അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ദൈവസഭയിൽ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ച വ്യക്തികൾക്കാണ് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും കഴിയുക. പലപ്പോഴും വിശ്വാസികളുടെ പല ചോദ്യവും, ഞാനായിരിക്കുന്ന സഭ ഇങ്ങനെയല്ലല്ലോ എന്നതായിരിക്കും ഒരു ഭാരമായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ യഥാർത്ഥത്തിൽ ഒരു ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവത പ്രകാരമുള്ള ഹൃദയഭാരത്തോടുകൂടി ദൈവമുഖം അന്വേഷിക്കുകയും ചെയ്താൽ ദൈവം ചില വഴികൾ അവർക്ക് വേണ്ടി തുറക്കും. എന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ദൈവസഭയുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ യഥാർത്ഥ ദൈവസഭയെ പറ്റിയുള്ള കാഴ്ചപ്പാട് അവർക്ക് കിട്ടുകയാണെങ്കിൽ, അവർക്കത് ദൈവസഭയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയും. അന്നേരം നമുക്ക് ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് ഞാൻ ഇത് അധികം പോകുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ യഥാർത്ഥത്തിൽ ദൈവസഭയെ പറ്റിയുള്ള ദൈവഹിത പ്രകാരമുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത് പ്രാക്ടിക്കലായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയ എല്ലാവരും അത് അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്, ദൈവസഭ എന്നുള്ളത് ദൈവത്തിന്റെ ആലയമാണ് എന്നുള്ളതാണ്. ജീവനുള്ള കല്ലുകൾ ചേർത്ത് പണിയപ്പെടുന്ന ദൈവത്തിന്റെ ആലയം. അങ്ങനെ പഴയ നിയമം മുതൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അന്നേരം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ വഴിയിൽ, ഗോഡ്സ് വർക്ക് മസ്റ്റ് ബി ഡൺ ഇൻ ഗോഡ്സ് വേ, ദൈവത്തിന്റെ പണി ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ദൈവവചനപ്രകാരമാണ് ചെയ്യേണ്ടത്, അത് ദൈവത്തിന്റെ ശക്തിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ദൈവവചനപ്രകാരം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ ബലപ്പെടുത്തുകയും അങ്ങനെയുള്ള ദൈവസഭയുടെ പണിയിൽ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുകയും ചെയ്യും. അതായത് വ്യക്തിപരമായിട്ട് നമ്മൾ എന്നുള്ള ദൈവത്തിന്റെ മന്ദിരമാണെങ്കിലും, നമ്മൾ കൂടിച്ചേരുന്ന ദൈവസഭ എന്ന ദേവാലയമാണെങ്കിലും, അത് രണ്ടിലും ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവസഭയെ ബിൽഡ് ചെയ്യേണ്ടുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റീസ് നമ്മൾ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കഴിഞ്ഞാൽ ചിന്തിച്ചു, അത് ഒന്ന് ദൈവസഭയെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ്, ഒന്ന് വിഷനാണ്, രണ്ടാമത്തേത് എരിവാണ്, സീലാണ്. നമുക്കൊരു യഥാർത്ഥ ദൈവസഭയെ പറ്റിയുള്ള വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവികമായിട്ടുള്ള എരിവിലാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നത്. ദൈവികമായിട്ടുള്ള എരിവ് എന്ന് പറഞ്ഞാൽ ദൈവവനപ്രകാരമുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ദൈവവനപ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് എതിരെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ സീലാണത്. അങ്ങനെ ദൈവം എപ്പോഴും നോക്കുന്നത് ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വിഷനും ദൈവത്തിന്റെ സീലും ഉള്ള വ്യക്തികളെ എല്ലാ കാലത്തും ദൈവസഭയുടെ പണിക്ക് വേണ്ടി ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ മോശയുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവഹിത പ്രകാരമുള്ള ഒരു എരിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദൈവസഭയെ പറ്റിയുള്ള, അല്ലെങ്കിൽ ടാബർനാക്കിൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വിഷനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവവചനം പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്യാനായിട്ട് കാര്യങ്ങൾ ശ്രമിച്ചു. നമ്മൾ ദാവീദിന്റെ കാര്യം കാണുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. ആലയം പണിയും, അതിനുശേഷം അത് ആലയം റീബിൽഡ് ചെയ്യുന്ന സെരുബ്ബാബേലിന്റെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയില്ല നമ്മുടെ സമയക്കുറവ് കാരണം. നമ്മൾ പക്ഷെ ഇത് എവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ദൈവസഭ, അല്ലെങ്കിൽ ദേവാലയം പണിയുന്നവർക്കുള്ള പ്രത്യേകതകളായിട്ട്, അവരുടെ ക്വാളിഫിക്കേഷനായിട്ട് ദൈവം നോക്കുന്നത് സീലും അതുപോലെ തന്നെ വിഷനുമാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാര്യം കാണുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. ആ കർത്താവിന്റെ സഭയെ പറ്റിയുള്ള വിഷനും കർത്താവിന്റെ സഭയെ പറ്റിയുള്ള എരിവും. പൗലോസിന്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസ് പറയാണ്, ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങളെ കുറിച്ച് എരിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ് പറയാണ്, ഞാൻ പ്രധാന ശില്പിയായി ഒരു അടിസ്ഥാനമിട്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ കർത്താവിന്റെ പണിയുടെ പങ്കുകാരായിട്ടും കർത്താവാണ് പണിയുന്നത്, പക്ഷെ നമ്മളെ ദൈവം കൂട്ടുവേലക്കാരായിട്ട് വിളിച്ചിരിക്കുകയാണ്. അന്നേരം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ കൂടി പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ പഴയ നിയമം നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമം എപ്പോഴും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ചെയ്യാനുള്ള പല കാര്യങ്ങളുടെയും നിഴലാണ്. നമ്മൾ കൊലോസിലേൻ 2:17 അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അവിടെ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പറയാണ് ഇതൊക്കെയും നിഴലാണ്, എന്നാൽ അതിന്റെ നിഴലിന്റെ സബ്സ്റ്റൻസ്, ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ്, സബ്സ്റ്റൻസ് എന്നുള്ളത് യേശു ക്രിസ്തുവിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നമ്മൾ പക്ഷെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ എല്ലാ പദ്ധതികളുടെയും ഒരു ആദിമ രൂപം, അതിന്റെ ഒറിജിനൽ ഏദനിൽ പാപത്തിന് മുമ്പുള്ള ആദത്തിന്റെയും ഹവ്വയുടെയും അവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാണാൻ കഴിയും. വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയത്തില്ല, കാരണം അത് രണ്ട് അധ്യായങ്ങളിലേക്ക് മാത്രം ചുരുക്കിയിരിക്കുന്ന അധ്യായങ്ങൾ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഒറിജിനൽ നമുക്ക് കാണണമെങ്കിൽ അത് വീഴ്ചയ്ക്ക് മുമ്പുള്ള ആദത്തിന്റെയും ഹവ്വയുടെയും ജീവിതത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷം ദൈവം നിഴലുകൾ കൂടിയാണ്, പഴയ നിയമത്തിൽ കൂടി ഇവരുടെ ഇടപെടുന്നത്. അത് യേശു ക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന കാര്യത്തിന്റെ നിഴലാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൽ വീണ്ടും അതിന്റെ ഒരു യഥാർത്ഥ സ്വരൂപം നമുക്ക്, ഒറിജിനൽ വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് സഭയിൽ കൂടി വ്യക്തികൾ കൂടി കർത്താവ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാനായിട്ട് കഴിയും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചായിരുന്നു, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, നമ്മൾ ആദത്തിലും ഹവ്വയിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഇല്ലെങ്കിൽ ആദം ദൈവത്തിന്റെ ഒരു ടെമ്പിൾ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ മഹിമയിലും തേജസ്സിലുമാണ്, ഗ്ലോറി ആൻഡ് പവർ എന്നുള്ളത് നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വായിച്ചു കഴിഞ്ഞാൽ കാണാനായി കഴിയും. തേജസ്സും മഹിമയും അവനെ അണിയിച്ചിരിക്കുന്നത്. എബ്രായേൽ 2:7 അതുപോലെ തന്നെ സങ്കീർത്തനം 144:3 മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ പറയുകയാണ് തേജസ്സും മഹിമയും അവനെ അണിയിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ഗ്ലോറി അവനിൽ കൂടി വെളിപ്പെടാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അന്നേരം ദൈവം ഒരു ടെമ്പിൾ പോലെ മനുഷ്യനിൽ വസിക്കുകയായിരുന്നു, മനുഷ്യരിൽ കൂടി തന്റെ തേജസ്സിനെ വെളിപ്പെടുത്തിയായിരുന്നു. അതുകൊണ്ടാണ് ആദത്തിനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ്സിൽ നിന്നാണ് വീണു. അതുകൊണ്ടാണ് റോമാലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരെ. നിന്റെ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ഗ്ലോറിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ചിന്തിച്ച പോലെ ആ ടെമ്പിളിൽ നിന്ന് ഗ്ലോറി ഡിപ്പാർട്ട് ചെയ്തതുപോലെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ ഗ്ലോറി ഡിപ്പാർട്ട് ചെയ്യപ്പെടുകയും പിന്നീട് ഒരിക്കലും മനുഷ്യനിൽ ആ ദൈവത്തിന്റെ ഗ്ലോറി വസിക്കുകയും ചെയ്തില്ല. കാരണം മനുഷ്യനും ദൈവമായിട്ടുള്ള സെപ്പറേഷൻ ഉണ്ടായത്. പിന്നെ പിന്നീട് ദേവാലയം പണിയുമ്പോൾ ഇതാണ് ദൈവം എപ്പോഴും റെപ്രസെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മനുഷ്യനും ദൈവവും തമ്മിൽ കൂട്ടായ്മയില്ല, അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യന് വസിക്കാനായിട്ട് കഴിയത്തില്ല. അത് ദേവാലയത്തിലെ തിരശ്ശീലിൽ കൂടി ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ യേശു ക്രിസ്തു ദൈവത്തിന്റെ മന്ദിരമായിരുന്നു. യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പെന്ന് പറയുന്നു. അന്നേരം ദൈവം വസിക്കുന്ന ഒരു മന്ദിരമായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ളവന്റെ ഏകജാതന്റെ തേജസ്സായി കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 1:14 പറയാണ് ദൈവത്തിന്റെ ഗ്ലോറി പരിപൂർണമായിട്ടും വെളിപ്പെടുത്തിയത് ഒരു മനുഷ്യരൂപത്തിൽ യേശു ക്രിസ്തു ആയിരുന്നു. എന്നാൽ അത് മനുഷ്യർക്ക് ഒരിക്കലും അങ്ങനെ ആവാനായിട്ട് കഴിയുകയില്ലായിരുന്നു. അന്നേരം അത് സാധ്യമാക്കാൻ വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നു. അതോടുകൂടി ദേവാലയത്തിന്റെ തിരശ്ശീല കീറിക്കൊണ്ട് കർത്ത ദൈവം ഒരു കാര്യം കൺഫേം ചെയ്യുകയാണ്, ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാവാനായിട്ട് കഴിയുകയും ദൈവത്തിന് മനുഷ്യനിൽ വസിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും ഒരു മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുകയും മനുഷ്യൻ ദൈവത്തിന്റെ ദേവാലയമായിട്ട് വീണ്ടും റെസ്റ്റോർഡ് ആവുകയും ചെയ്യുകയാണ് ആദിയിലെ പോലെ തന്നെ. എന്നാൽ അവിടെയും തീരുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള മന്ദിരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവനുള്ള കല്ലുകൾ ചേർന്ന് പണിയപ്പെടുന്ന ഒരു ദൈവസഭയിൽ കൂടി ദൈവത്തിന്റെ തേജസ് പരിപൂർണമായിട്ടും വെളിപ്പെടും. അതായത് ഇതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ഇത് അച്ചീവ് ചെയ്യാനായിട്ട്, ഇത് പ്രാക്ടിക്കലി നമുക്ക് അത് വരുത്താനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നു. പക്ഷെ ഞാൻ ആ വിഷയങ്ങളിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ക്ലാസ്സുകളിലാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഇതിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഉദ്ദേശം ദൈവം പറയുന്ന മെറ്റഫോറുകളിൽ കൂടി ഞാൻ വിശദീകരിക്കാനായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഞാനിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ശരീരം എന്ന രീതിയിൽ കർത്താവ് ദൈവസഭയെ പറ്റി പറഞ്ഞിരിക്കുന്നത് വിശദീകരിക്കാനാണ്. കർത്താവിന്റെ ശരീരം എന്ന് ദൈവമക്കളെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവമക്കൾ ശരീരത്തിന്റെ അവയവങ്ങൾ എന്നും ദൈവസഭ എന്ന ശരീരത്തിന്റെ ഇൻഡിവിജ്വൽ അവയവങ്ങൾ എന്നും പറയുന്നു. ഇതെപ്പോഴും നമ്മൾ ദേവാലയത്തിന്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദേവാലയം എന്ന് മനുഷ്യനെ പറ്റി മൊത്തത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, ദൈവം വസിക്കുന്ന ആലയം എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ അവർ ജീവനുള്ള കല്ലുകളായിട്ട് ദൈവസഭ എന്ന ദേവാലയത്തിന്റെ അംഗങ്ങളുമാണ്. അതുപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ ശരീരമാണ് ഇൻഡിവിജ്വലി, എന്നാൽ കോർപ്പറേറ്റ്ലി നമ്മൾ അവയവങ്ങളാണ്, ദൈവസഭ എന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഞാൻ അതിലേക്കാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. വീണ്ടും ഞാൻ പഴയ നിയമത്തിലേക്ക് പോവാണ്. എന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലെങ്കിലും ചിലത് വിശദീകരിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കൂ. അതിന് ഞാൻ ഈ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പുതിയ നിയമസഭയിൽ പഴയ നിയമം പറയേണ്ട കാര്യമുണ്ടോ, പഴയ നിന്ന് നമ്മൾ വിശ്വസിച്ച പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് പ്രസംഗിക്കാനായിട്ട് പാടുള്ളൂ, പഴയ നിയമം നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത ഇപ്പോഴത്തെ പല ഗ്രേസ് ടീച്ചേഴ്സിനും ഉണ്ട്. ചില സമയങ്ങളിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പഴയ നിയമം തന്നെ കീറിക്കളയണമെന്ന് പറയുന്ന ചില പ്രാസംഗികരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി പഴയ നിയമം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പുസ്തകമാണ്, ക്രിസ്ത്യാനികൾക്കുള്ളതല്ല. ഇനി അതിന്റെയും ഒരു എക്സ്റ്റെന്റ് പോയിട്ട് പഴയ നിയമത്തിലെ ദൈവം തന്നെ യഹൂദന്മാരുടെ ദൈവമാണ്, ഇനി ആ ദൈവം അല്ല പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തി ദൈവം എന്ന് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അതായത് ഈ പഴയ നിയമത്തിന്റെ അടുത്ത് ഒരു വല്ലാത്ത തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട് പലർക്കും ഉണ്ട്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാകേണ്ടത് ഇത് ഒരു വേറൊരു കാര്യത്തിനുള്ള റിയാക്ഷൻ ആയിട്ടാണ് സംഭവിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ കഥകൾ മാത്രം പ്രസംഗിക്കുന്നവരാണ്. പഴയ നിയമത്തിലെ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളുടെ കാര്യവും ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പലപ്പോഴും, അതേപോലെ തന്നെ പല വ്യക്തികളും പഴയ നിയമത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പ്രസംഗിക്കുന്നത്, പുതിയ നിയമത്തിലേക്ക് ഇവർ കടക്കാറില്ല. അന്നേരം അതിന്റെ ഒരു റിയാക്ഷനായിട്ട് പലരും പഴയ നിയമത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിട്ട് പുതിയ നിയമത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിന് എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്? ഈ രണ്ട് എക്സ്ട്രീം എപ്പോഴും ക്രിസ്തീയ ലോകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നിന്റെ റിയാക്ഷനായിട്ട് വേറെ രീതിയിലേക്ക് പോകുന്ന എക്സ്ട്രീം. അതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിച്ചിട്ട് മുമ്പോട്ട് പോവാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിന് നമ്മൾ ഈ പുതിയ നിയമം പഴയ നിയമം നമ്മൾ പറയുന്നതാണ്. ബൈബിളിൽ അങ്ങനെ ഒരു റെഫറൻസ് ഇല്ല. പുതിയ നിയമം എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയെ പറ്റിയാണ്, പുതിയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണ്. പഴയ നിയമം എന്ന് ബൈബിളിൽ കാണുന്നത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയല്ല, പഴയ ഉടമ്പടിയെ പറ്റിയാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാനിത് വളരെ വിശദമായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഏറ്റവും തിരുവെഴുത്തുകൾ പഴയ ഉടമ്പടി ന്യായപ്രമാണം എന്നുള്ള മെസ്സേജ് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ ചുരുക്കി പറഞ്ഞു പോവാം. അന്നേരം ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ പുതിയ നിയമ പുസ്തകങ്ങൾക്ക് പഴയ നിയമ പുസ്തകങ്ങളെ കൂടാതെ ഒരു നിലനിൽപ്പില്ല. ഇത് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അതേപോലെ തന്നെ പഴയ നിയമ പുസ്തകങ്ങൾ നമ്മളുടെ ഭാഷയിൽ പറയുന്നതാണ്, ബൈബിൾ അങ്ങനെ പറയുന്നില്ല. പഴയ നിയമ പുസ്തകങ്ങൾക്ക് പുസ്തകങ്ങൾ പുതിയ നിയമ പുസ്തകങ്ങൾ കൂടാതെ കംപ്ലീറ്റ് ആവുകയുമില്ല. അതായത് ഒന്നിന് മറ്റേതിനെ കൂടാതെ നിലനിൽപ്പില്ല, മറ്റേത് ഇതിനെ കൂടാതെ കംപ്ലീറ്റ് ആവുകയില്ല. ഞാൻ എന്താണ് പറയുന്നത് ഞാൻ വിശദീകരിക്കും. പഴയ നിയമം യഥാർത്ഥത്തിൽ എന്താണ്? പഴയ നിയമം എന്ന് പറയുന്നത് കുറെ കഥകളും കുറെ സംഭവങ്ങളും എന്നുള്ള രീതിയിലല്ല ദൈവവചനം പഴയ നിയമത്തിന് വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവം പഴയ നിയമത്തിന് വെളിപ്പെടുന്നത്. പഴയ നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിതാവായ ദൈവം പ്രവാചകന്മാരിൽ കൂടി തിരുവെഴുത്തിൽ കൂടി യേശുക്രിസ്തു എന്ന തന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നിട്ട് ക്രൂശിൽ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പഴയ നിയമത്തിൽ കൂടി ദൈവം സംസാരിക്കുകയാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഈ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പിതാക്കന്മാരിൽ അടുത്ത് ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പോയിന്റ് ചെയ്യുന്നത് യേശു ക്രിസ്തു വരാൻ പോകുന്നു എന്നും യേശു ക്രിസ്തുവിലൂടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ മെസ്സേജ്. പല രീതിയിൽ അത് കാര്യങ്ങൾ പറയുന്നുണ്ട്. സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ക്രൂശിൽ എന്താണ് തിരുവഴുത്തിൻ പഴയ നിയമ തിരുവഴുത്തിൻ പ്രകാരം അച്ചീവ് ചെയ്തത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഈ പഴയ നിയമ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് ഫുൾഫിൽ ചെയ്യാനാണ് താൻ വരുന്നതെന്ന് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട്. എബ്രഹാം പറയുന്നുണ്ട്, പുസ്തക ചുരുവുകളിൽ എന്നേക്ക് എഴുതിയിരിക്കുന്നു, പിതാവെ നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട്. അന്നേരം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പഴയ നിയമ തിരുവെഴുത്തുകളെ ഫുൾഫിൽ ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്കും സുവിശേഷങ്ങളിൽ കൂടി സുവിശേഷങ്ങൾ വിശദീകരിക്കും. ലേഖനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ക്രൂശിൽ ഫുൾഫിൽ ചെയ്ത ആ പ്രവൃത്തി പരിശുദ്ധാത്മാവ് അത് കൂടുതൽ വെളിപ്പെടുത്തി തന്റെ മക്കൾക്ക് കൊടുക്കുന്നതാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ എല്ലാം മനസ്സിലാക്കുന്നത്. അല്ല, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. ഈ രണ്ട് എക്സ്ട്രീം ആൾക്കാര് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ബൈബിൾ വായിച്ചയച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിന്റെ കാലത്തെ പഴയ നിയമ പണ്ഡിതന്മാരായിരുന്നു പരീശന്മാര് ശാസ്ത്രിമാര്. അവർ പഴയ നിയമം അരച്ചു കലക്കി കുടിച്ചവരായിരുന്നു, പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരായിരുന്നു, അവർക്ക് പഴയ നിയമത്തിലെ പറ്റി അധികമായിട്ടുള്ള ഗ്രാഹ്യമുള്ളവരായിരുന്നു. എന്നാൽ അവരെ പറ്റി അവരുടെ ഒരു പ്രശ്നം യേശു ക്രിസ്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ യേശു ക്രിസ്തു പഴയനിയമ പരീശന്മാരുടെ അടുത്ത് പറയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നത്. യേശു ക്രിസ്തു പഴയ നിയമ പുസ്തകങ്ങളെ പറ്റി യേശു ക്രിസ്തു പറയാണ്, പഴയനിയമ പുസ്തകങ്ങളിൽ നിത്യജീവനില്ല, എന്നാൽ നിത്യജീവൻ പ്രാപിക്കാനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ പറ്റി സാക്ഷ്യം പറയുന്നതാണ് പഴയ നിയമ പുസ്തകം. എന്നാലുള്ള പ്രശ്നം എന്താണ്? ശാസ്ത്രിമാരുടെയും പരിശന്മാരുടെയും പ്രശ്നം എന്താണ്? അവർ പറയുന്നത് എന്നാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിലായി. അന്നേരം പഴയ നിയമങ്ങളിൽ ശരിക്കും ഒരു പോയിന്റർ ആയിരുന്നു, ഒരു വഴികാട്ടി പോലെയായിരുന്നു യേശു ക്രിസ്തുവിലേക്ക് വന്ന് ജീവൻ പ്രാപിക്കാൻ വേണ്ടി. എന്നാൽ ആ പോയിന്റുകളിൽ തന്നെ നിന്ന് അതിനെപ്പറ്റി തന്നെ വിശദീകരിച്ച് ക്രിസ്തുവിലേക്ക് വരാൻ കഴിയാതിരുന്ന ഒരു കൂട്ടരായിരുന്നു പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലത്തെ ശാസ്ത്രിമാര് പരിശന്മാര്. ഇന്നും അനേകർ അങ്ങനെയാണ്. പഴയ നിയമ പുസ്തകങ്ങൾ പറയുന്ന പ്രസംഗിക്കുന്ന മിക്കവരും അതിൽ കൂടി യേശു ക്രിസ്തുവിലേക്ക് വരുന്നതിന് പകരം പഴയ നിയമത്തിൽ തന്നെ നിൽക്കുകയാണ്. പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളും പഴയ നിയമത്തിലെ സംഭവങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ച് ആൾക്കാർക്കും പലർക്കും അതാണ് താല്പര്യമുള്ളത്. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വരാനായിട്ട് വരുത്തേണ്ടാവുന്നത് ഇതായിരുന്നു പഴയ നിയമത്തിലെ പരീശന്മാരുടെ പ്രശ്നം. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന പുതിയ നിയമ ഗ്രേസ് ടീച്ചേഴ്സിന്റെ ഒരു വിഭാഗം നമുക്ക് ബൈബിളിൽ തന്നെ കാണാനായിട്ട്. എന്നാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പറ്റി കാണുമ്പോൾ അവർ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരായിരുന്നു. അവർക്ക് യേശു ക്രിസ്തുവിനെ പറ്റി അറിയുകയും അവർക്ക് ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് അവർ ജീവൻ പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ പ്രശ്നം എന്തായിരുന്നു? അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16:20 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അതിൽ ഈ പത്രോസിനെ ദൈവം കൊടുത്ത വെളിപാടിനെ പറ്റിയാണ് പറഞ്ഞത്. പത്രോസിന്റെ അടുത്ത് യേശു ക്രിസ്തു താൻ ആരാണെന്നുള്ളതിനെ പറ്റി ചോദിക്കും. ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ പത്രോസ് പറയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള ക്രിസ്തു നീയാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയാണ് ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് മനസ്സിലാക്കുന്നത്, ദൈവത്തിന്റെ ഒരു വെളിപാടാണ് നിനക്ക്, സ്വർഗസ്വനായ പിതാവാണ് എനിക്ക് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയാണ് മത്തായിയുടെ സുവിശേഷം 16:16 വാക്യങ്ങൾ. എന്നാൽ അത് കഴിയുമ്പോൾ ഈ ക്രിസ്തു എന്ന വെളിപാട് കിട്ടിയ പത്രോസിന്റെ അടുത്ത് യേശു ക്രിസ്തു പറയാണ് ഇത് ആരുടെത്തും ഞാൻ ക്രിസ്തുവാണെന്ന് നീ പറഞ്ഞേക്കരുതെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിപാടൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല വെളിപാടാണ്, പക്ഷെ ആരുടെ നീ ഇത് പറയരുതെന്ന് പറയാം. എന്തുകൊണ്ടാണ് പത്രോസിന്റെ അടുത്ത് അത് യേശു ക്രിസ്തു ഇത് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞത്? അതിനെപ്പറ്റി പല വിശദീകരണങ്ങളും, പക്ഷെ തൊട്ടടുത്ത വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് പറയരുതെന്ന് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ പത്രോസിന് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലായി. എന്നാൽ യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നും എന്താണോ ചെയ്യാൻ പോകുന്നതെന്നും പഴയ പുസ്തകങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നത് പത്രോസിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അന്നു മുതൽ യേശു ക്രിസ്തു താൻ ക്രൂശിൽ കൊല്ലപ്പെടുകയും മഹാപുരോഹിതന്മാർ ശാസ്ത്രമാർ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ പത്രോസ് അതിനെ എതിർക്കുകയാണ്. അന്നേരം പത്രോസിന് എന്താണ്, പത്രോസിന് യേശു ക്രിസ്തുവിന്റെ പർപ്പസ്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന എന്തിനാണെന്ന് ഒരു പുറപ്പോ പിടിയില്ല. കാരണം പത്രോസിന് തിരുവഴുത്തിൽ കൂടി ക്രിസ്തുവിനെ അറിയില്ല, ക്രിസ്തുവിനെ മാത്രമേ അറിയത്തുള്ളൂ. നേരെ തിരുവഴുത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ നമ്മൾ പ്രസംഗിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഫിലോസഫി അനുസരിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്, നമുക്ക് തോന്നുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് പല ദുരുപദേശങ്ങളും ഉണ്ടാകുന്നത്. നേരെ തിരുവഴുത്തിലെ ക്രിസ്തുവിനെ ഇവർക്ക് അറിയില്ല. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് യേശു ക്രിസ്തു ശരിക്കും ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവർ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് പോലും ഇവർക്ക് ഈ തിരുവഴുത്തിലുണ്ടായിരുന്നത് മനസ്സിലായില്ല. നേരെ ഞാൻ അത് പെട്ടെന്ന് പോകണം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ അടുത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ശിഷ്യന്മാരുടെ അടുത്ത് മീറ്റ് ചെയ്യുമ്പോൾ ശിഷ്യന്മാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മുഖം മാടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന് അവസാനത്തെ അധ്യായം അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏത് എന്ന് അതിന്റെ 39 എന്നുള്ള വാക്യങ്ങൾ. അന്നേരം യേശു ക്രിസ്തുവിനെ പറ്റി ഇവര് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം യേശു ക്രിസ്തു തന്നെ നിന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ മുഖം മാടിയിരിക്കുന്നത്, എന്താണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയാണ് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു നസനായനായ യേശു ക്രിസ്തുവിനെ പറ്റി തന്നെയാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറയുന്നത്. ശിഷ്യന്മാരാണ് പറഞ്ഞിരിക്കുന്നത് പ്രവാചകനായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. എന്തിനു പറയാണ് നമ്മുടെ മഹാവിരോധനും ശാപ്രമാണികരോ അവരെ മരണത്തിന് ഏൽപ്പിച്ചു, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ ഉള്ളവനെന്ന് ആശിച്ചിരുന്നു, മാത്രമല്ല ഇത് സംഭവിച്ചിട്ടുണ്ട് മൂന്നാം. അന്നേരം ഇവര് പറയാണ് ഞങ്ങൾ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനൊക്കെ ആണെന്നാണ് ഞാൻ ആഗ്രഹം, ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്, പക്ഷെ അതൊന്നും നടന്നില്ല, അവൻ മരിച്ചു അടക്കവിട്ട് അവന്റെ കാര്യം കഴിഞ്ഞു എന്ന് പറയും. താഴേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഇവരുടെ അടുത്ത് പറയാണ് അവൻ അവരോട് 25 അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനം ചോദിച്ചു. അന്നേരം ബൈബിളിൽ തിരുവെഴുത്ത് എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് പഴയ നിയമ തിരുവെഴുത്തുകളെ പറ്റിയാണ് പറയുന്നത്, പുതിയ നിയമ തിരുവെഴുത്തുകളെ പറ്റി അല്ല. വളരെ ചുരുക്കം മാത്രം അല്ലെങ്കിൽ ഒറ്റ വാക്യത്തിൽ മാത്രമേ പുതിയ നിയമത്തിനെ തിരുവെഴുത്തുന്നുള്ള പുതിയ നിയമ പുസ്തകങ്ങൾ പറയുന്നത്, ബാക്കിയുള്ളടത്തെ എല്ലാം തിരുവെഴുത്ത് കണ്ടു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ. അന്നേരം യേശു ക്രിസ്തു പറയാണ് നിങ്ങൾ മന്ദബുദ്ധികളാണ്, യു ആർ ഫൂൾസ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അറിയാം, പക്ഷെ പ്രവാചകന്മാർ പറഞ്ഞ ക്രിസ്തുവിനെ നിങ്ങൾ കരുതില്ല, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ കൂടി നിങ്ങൾ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല, പ്രവാചകന്മാർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് പറയാണ് ഇത് കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു. ഇതാണ് എക്സ്പോസിറ്ററി
ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തിരുവെഴുത്തിൽ നിന്ന് തന്നെക്കുറിച്ചുള്ളത് വ്യാഖ്യാനിച്ചു കൊടുക്കുക. അത് മനസ്സിലാക്കിയപ്പോൾ ഇവരുടെ ഹൃദയം തുറക്കുകയാണ്. 32-ാമത്തെ വാക്യത്തിൽ പറയാണ്, തിരുവെഴുത്തുകളെ അവൻ സംസാരിച്ച് തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിയിരുന്നു എന്ന് ഓർക്കുന്നില്ല. എന്നിട്ട് ഇവർക്ക് തിരുവെഴുത്തിലെ ക്രിസ്തുവിനെ മനസ്സിലാക്കിയതിന് ശേഷം എന്നിട്ടാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ടായി. 44-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-44 പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വൃത്തിയാകണം എന്നുള്ളത് തന്നെയെന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനം എരിശിലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ സാക്ഷ്യമാകുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്താണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് രണ്ട് എക്സ്ട്രീമിസ്റ്റിലേക്ക്, ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ either we can be Pharisees or we can be fools. രണ്ടും രണ്ട് എക്സ്ട്രീമുകളാണ്. പഴയ നിയമത്തിലെ കാര്യങ്ങൾ മുഴുവൻ പ്രസംഗിച്ച്, പഴയ നിയമത്തിലെ കഥകൾ പ്രസംഗിച്ച് അവർ യേശു ക്രിസ്തുവിലേക്ക്, പഴയ നിയമം പോയിന്റ് ചെയ്യുന്ന ക്രിസ്തുവിലേക്ക് നയിക്കാതിരിക്കുന്നവരും, പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞ് പുതിയ നിയമം മാത്രം മതി എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ പറ്റി തങ്ങളുടെ ഫിലോസഫിയ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ന്യൂ ഏജ് ഗ്രേസ് ടീച്ചേഴ്സ്, ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിലുള്ളവരാണ്. എന്നാൽ എന്താണ് നമ്മൾ അപ്പോസ്തലന്മാർ ചെയ്തത്? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ക്രിസ്തുവിനെയായിരുന്നു. എന്നാൽ അവർ തിരുവെഴുത്തിൽ കൂടിയായിരുന്നു. തിരുവെഴുത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കന്ന് അവൈലബിൾ ആയിരുന്ന പഴയ നിയമ തിരുവെഴുത്തുകൾ കൂടി തന്നെയാണ് അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ തിരുവെഴുത്തുകൾ തെളിയിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി അവർ പ്രസംഗിച്ചത്. അന്നേരം നമ്മൾ ലൂക്കോസ് പൗലോസ് പറയുമ്പോൾ, പൗലോസ് ഇവൻ തന്റെ സുവിശേഷം എന്താണെന്നുള്ളത് 1 കൊരിന്ത്യർ അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, ഇതാണ് എന്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ക്രിസ്തു തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നിലയിൽ. യേശു ക്രിസ്തു മരിച്ചു മടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് പത്രോസ് വേണമെങ്കിൽ പറയുമായിരുന്നു. പത്രോസ് പക്ഷെ എന്തിനാണ് അതിനെ ബാക്കപ്പ് ചെയ്യുന്നത്? തിരുവെഴുത്തു കൊണ്ടാണ്. തിരുവെഴുത്തുന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ തിരുവെഴുത്താണ്. നമുക്കറിയാം പൗലോസ് പ്രസംഗിക്കുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളെ ബാക്കപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ നിയമം എന്നുള്ളത് പുതിയ നിയമം യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോഴാണ്, പുതിയ നിയമത്തിൽ കൂടിയാണ് കംപ്ലീറ്റ് ആവുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ ബാക്കപ്പ് ചെയ്യുന്നത് പഴയ നിയമം. അന്നേരം നമ്മൾ എന്താണ്, വീണ്ടും ചോദ്യം വരുന്നത്, നമ്മൾ എന്താണ് പ്രസംഗിക്കേണ്ടത്? പഴയ നിയമമാണോ പുതിയ നിയമമാണോ പ്രസംഗിക്കേണ്ടതെന്ന് ചോദ്യം. ദൈവസഭകളിൽ നമ്മൾ പ്രസംഗിക്കേണ്ടത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അവരാണ് ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. ക്രിസ്തുവിനെ നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പ്രസംഗിക്കാം, പുതിയ നിയമത്തിൽ നിന്നും പ്രസംഗിക്കാം. രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നല്ലോ, ഒന്ന് ക്രിസ്തു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നെങ്കിൽ, രണ്ട് സുവിശേഷങ്ങൾ ക്രിസ്തു എന്ത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ, ലേഖനം കൂടി ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ ദൈവവചനം മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് പോകുന്നവരിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ദൈവവചന പ്രകാരം തിരുവെഴുത്തിൽ കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പഴയ നിയമത്തിലേക്കാണ് ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റും പോകുന്നത്. പലരും ഈ കാര്യങ്ങൾ ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാൻ ചില സബ്ജക്റ്റുകൾ കാര്യങ്ങൾ ഇതിന്റെ വിഷയത്തിൽ നിന്ന് മാറി പറഞ്ഞു മാത്രമേ. ഓക്കെ, നമ്മൾ ദൈവസഭ എന്നുള്ള ശരീരം എന്നുള്ളതിനെ പറ്റിയാണ്, ഒരു ശരീരം, ക്രിസ്തുവിൽ ഒരു ശരീരമായി തീരുന്ന ദൈവസഭ എന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഒരു ശരീരം എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നത് എവിടെയാണെന്ന് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന്, സമയം കുറവുള്ളതുകൊണ്ട് ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ആദ്യമായിട്ട് ബൈബിളിൽ വൺ ബോഡി എന്ന് കാണുന്നത് എവിടെയാണെന്ന് അറിയാം? ആർക്കെങ്കിലും പറയാം പെട്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഉൽപ്പത്തിയിലാണ് നമ്മൾ വൺ ബോഡി എന്നുള്ള ആ ഫ്രേസ് ആദ്യം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 2:24 അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ആദത്തിന് ഹവ്വായ ആദത്തിന്റെ ഭാര്യയിൽ എടുത്തതിന് ശേഷം അവിടെ ഒരു പ്രവചന രൂപത്തിൽ, അല്ലെങ്കിൽ അവരെ പറ്റിയും മുന്നോട്ടും ഉള്ള ഒരു പ്രവചന രൂപത്തിൽ പറയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിട്ടും, ദേ വിൽ ബിക്കം വൺ ബോഡി ഓർ വൺ ഫ്ലഷ് എന്ന് പറയാം. നമ്മളിതിവിടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വൺ ബോഡി എന്ന് പറയുമ്പോൾ, വൺ ഫ്ലഷ് എന്ന് പറയുമ്പോൾ, അത് പ്രൈമറിലി സ്പിരിച്വൽ യൂണിയനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറിലി അവരുടെ ദേഹീപരമായിട്ടുള്ള യൂണിയനും, മൂന്നാമത് ശാരീരിക യൂണിയനും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അത് ശാരീരിക യൂണിയനെ പ്രൈമറിലി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. കാരണം ദൈവസഭയും ക്രിസ്തുവും തമ്മിൽ ഒന്നാവുന്നതിനെ പറ്റി ഇത് പുതിയ നിയമത്തിൽ പറയുമ്പോഴും ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ദൈവസഭയും ക്രിസ്തുവും തമ്മിലുള്ള ശാരീരിക യൂണിയനല്ല, സ്പിരിച്വൽ യൂണിയനാണ്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിക്കാം. യേശു ക്രിസ്തു ഈ വാക്യം കോട്ട് ചെയ്യുന്നുണ്ട് പരീശന്മാരുടെ അടുത്ത്, മത്തായിയുടെ സുവിശേഷം 19:5 മാർക്കോസിന്റെ സുവിശേഷം 10:8. അതിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അത്ര ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ആത്മാവിൽ ഒന്നായിത്തീരുകയും പിന്നീട് മാനസികമായിട്ട് ഒന്നായിത്തീരുകയും ശാരീരികമായിട്ട് ഒന്നാവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയെ പറ്റി മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടു പേർ ഒന്നായിത്തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം ഇവിടെ നമ്മളുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആദമും ഹവ്വയും രണ്ട് വ്യക്തികൾക്ക് ഒന്നായിത്തീരാൻ, പരിപൂർണമായിട്ട് ഒന്നായിത്തീരാൻ കഴിയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, അവർ രണ്ട് വ്യക്തികളും ദൈവവുമായിട്ട് ഏകാത്മാവിൽ പറ്റിച്ചേർന്നവരായിരുന്നു. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പത്തിയിൽ നമ്മൾ ഇതിന്റെ എല്ലാ ആദ്യത്തെ ഒരു ഐഡിയൽ പൊസിഷൻ കാണുമ്പോൾ രണ്ട് വ്യക്തികൾ അന്യോന്യം ഒന്നായിത്തീരുന്നു. അതേപോലെ തന്നെ അവർ രണ്ടുപേരും ദൈവവുമായിട്ട് ആത്മാവിലും ഒന്നായിത്തീരുന്നു. അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യർ 6:7 പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞിരിക്കും, ഇതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പറ്റിച്ചേരലിനെ പറ്റി വേറൊരു രീതിയിൽ പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, കർത്താവുമായിട്ട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകിത്തീരുന്നു. അന്നേരം ദൈവവുമായിട്ടുള്ള ഏകാത്മാവിലുള്ള ബന്ധം, പരസ്പരമുള്ള ഏകാത്മാവിലുള്ള ബന്ധം, പരസ്പരമുള്ള ഏക ദേഹീപരമായിട്ടുള്ള ബന്ധം എന്നുള്ള എല്ലാ രീതിയിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു ക്ലോസ് ഫെലോഷിപ്പും ദൈവവുമായിട്ടുള്ളൊരു ക്ലോസ് ഫെലോഷിപ്പുമാണ് സംഗതി. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡി വർക്ക് ചെയ്യുന്നവരാണ്, ഒരു ശരീരം തലയുമായിട്ട് ബന്ധപ്പെട്ടും അന്യോന്യം ബന്ധപ്പെട്ടും വർക്ക് ചെയ്യുന്ന ഒരു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഏറ്റവും പഴയ ഒരു റെപ്രസെന്റേഷനായിട്ട് നമുക്ക് ഉൽപ്പത്തിയിലെ ഇവരുടെ കുടുംബജീവിതം കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവര് തലയുമായിട്ടുള്ള ബന്ധത്തിൽ കംപ്ലീറ്റ്ലി ഒരു ഇന്ററപ്ഷൻ ഇല്ലാത്ത ബന്ധമായിരുന്നു അവർ. ദേവർ റെസ്റ്റ്ഫുള്ളി അവൈലബിൾ ഫോർ ദ സിഗ്നൽ ഫ്രം ദ ഗോഡ്. ഒരു തലയിൽ നിന്ന് ഒരു ശരീരം വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻ. ആ ക്ലോസ് റിലേഷൻ തലയുമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അന്യോന്യം ഇവർക്ക് ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ നമ്മൾ ആദത്തിന്റെ അടുത്ത് എടുത്തു, അല്ലെങ്കിൽ ആദത്തിന്റെ അടുത്ത് കർത്താവ് പറയുന്ന കൽപ്പന വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നന്മതിന്മകളെ പറ്റിയുള്ള വൃക്ഷത്തിന്റെ ഫലത്തിൽ വൃക്ഷത്തിൽ നിങ്ങൾ തിന്നരുത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നന്മയും തിന്മയും സ്വയമായിട്ട് തിരിച്ചറിയേണ്ട കാര്യമില്ല, ഞാൻ തല പറയുന്നതാണ് നന്മ, തല പറയുന്നത് പോലെ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു റിലേഷൻ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് ഇവരടുത്ത് വിശ്വാസം നിലനിർത്തണമെന്നാണ് ഇവരടുത്ത് പറയുന്നതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകും. അന്നേരം ഞാൻ വീണ്ടും പറയുന്നത്, ഇവർ തമ്മിൽ ഒരു ഭാര്യയും ഭർത്താവുമുള്ള ആ യൂണിറ്റിയുടെ അടിസ്ഥാനം എന്നുള്ളത് ദൈവവുമായിട്ടുള്ള യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഫെലോഷിപ്പിലുള്ളതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഇത് മനുഷ്യർക്ക് അറിയത്തില്ലെങ്കിലും പിശാചിൽ നിന്ന് നല്ലപോലെ അറിയാമായിരുന്നു. പിശാജ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിശാജ് ഇവരെ തമ്മിൽ ഒരിക്കലും തെറ്റിക്കുന്നില്ല, അതിനു പകരം ഇവരെ രണ്ടുപേരെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിശാജിന്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ദൈവം വാസ്തവമായിട്ട് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആദം കൽപ്പിച്ചിട്ടുണ്ടോ എന്നല്ല. അന്നേരം ആദവും ഹവയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ദൈവവുമായിട്ടുള്ള ഇവരുടെ തമ്മിലുള്ള ബന്ധമാണെന്ന് പിശാജിന് അറിയാവുന്നതുകൊണ്ട് രണ്ടുപേരെയും ദൈവവുമായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പിൽ നിന്നും പിശാജ് പ്രീക്കുകയാണ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും ഇവരെ പുറത്തുകൊണ്ടുവരാം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത്, അതൊക്കെ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട്. അങ്ങനെ ദൈവവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് ഇവരുടേത് കട്ടാവുന്നതോടുകൂടി തന്നെ ഇവർ തമ്മിലുള്ള ഫെലോഷിപ്പ് അവിടെ കട്ടാവുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നേരെ ഒരു ഡിസാസ്ട്രസ് ഫാമിലിയാണ് നമുക്ക് മുമ്പോട്ട് കാണുന്നത്. തമ്മിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു, അതോടുകൂടി തന്നെ മക്കളിൽ ഒരു മകൻ മരിക്കുന്നു, ഒരു മകൻ കൊലപാതകയായി തീർന്നു, അങ്ങനെ കുടുംബജീവിതം തകരുകയാണ്. ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോകാത്തതുകൊണ്ടാണ് ഇവിടെ വിശദീകരിച്ച് പോകാത്തത്. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നായിത്തീരാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കുടുംബത്തിൽ അങ്ങനെ ഒന്നായിത്തീരാനായിട്ടുള്ള കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം അവരുടെ തലയുമായിട്ടുള്ള ബന്ധത്തിലെ പ്രശ്നം തന്നെയാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു യഥാർത്ഥ ബന്ധത്തിൽ അല്ലാത്തത് കൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ, അതിന്റെ ഒരു ദൈവസഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റായിട്ടുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ആത്മാവുള്ള ഐക്യതയിലേക്ക് വരാനായിട്ട് കഴിയുന്നത്. ശാരീരികമായിട്ടുള്ള ഒരു ഐക്യത നമുക്ക് അവർക്ക് സാധിച്ചേക്കാം, പക്ഷെ ആത്മാവുള്ള ഐക്യത അതുകൊണ്ടാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളുടെ തലയായിരിക്കുന്ന പുരുഷന്മാർക്ക് ഒരിക്കലും ദൈവസഭയെ ലീഡ് ചെയ്യാനായിട്ട് ദൈവ അധികാരം കൊടുക്കുന്നില്ല. കാരണം അവർക്ക് കുടുംബത്തിൽ സ്പിരിച്വൽ അതോറിറ്റി ഇല്ല. അവർക്ക് ഒരിക്കലും ഒരു ദൈവസഭയെ യൂണിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. അവർക്ക് വേണമെങ്കിൽ ദൈവവനം പ്രസംഗിക്കാനായിട്ട് കഴിയും, അവർക്ക് ദൈവവനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈബിൾ സ്കോളറൊക്കെ ആയി തീരാനായിട്ട് കഴിയും. പക്ഷെ ഒരിക്കലും ദൈവസഭയുടെ ശുശ്രൂഷയിൽ കുടുംബത്തിൽ യൂണിറ്റി കൊണ്ടുവരാൻ കഴിയാത്ത പുരുഷന്മാരെ ദൈവം അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഞാനത് പ്രാക്ടിക്കൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കും, ഞാൻ പെട്ടെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇത് ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളൂ, പലരും ഇതിനെപ്പറ്റി കെയർ ചെയ്യാറില്ല. പലരും ചിന്തിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ദൈവവനം പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് ദൈവവനം ശുശ്രൂഷിക്കാം, അതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പലരും ചിന്തിക്കുന്നത്. അല്ല, അതല്ല. സ്പിരിച്വൽ അതോറിറ്റി കുടുംബത്തിലുണ്ടോ എന്നുള്ളതാണ് സഭയിൽ സ്പിരിച്വൽ അതോറിറ്റി എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റിക്വയർമെന്റ്. ഒരിക്കലും ഒരു കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ദേവദാസനാണ്. ഞാൻ പലരും ഈ ശുശ്രൂഷയിലായതുകൊണ്ട് പലരും എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നവർ എനിക്ക് പല കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ഞാൻ പേരുകൾ ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ കുടുംബജീവിതം താകുന്നു. അദ്ദേഹം വളരെ ഭയങ്കര പ്രസംഗിയാണ്. നമുക്ക് പേര് പറഞ്ഞാൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയാം. എന്റെ കുടുംബജീവിതം തകർന്ന് ഏകദേശം ഒരു ഡൈവോഴ്സിന്റെ വക്കിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തിന് പറഞ്ഞു, അതൊന്നും വിഷയമല്ല, നിങ്ങൾക്ക് ദൈവവാനം പ്രസംഗിക്കാനായിട്ട് ദൈവം കഴിവുന്നുണ്ട്, നിങ്ങൾ കൂടെ ശുശ്രൂഷകൾ നടക്കുന്നു, അനേക ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു, നിങ്ങൾ ശുശ്രൂഷമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഞാനുമായിട്ട് ഒരു ഇടയ്ക്കുള്ള സമയത്ത് ഒരു കോൺടാക്ടിൽ ഉണ്ടായിരുന്നുണ്ട്. കുറെ നാളായിട്ട് കോൺടാക്ട് ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്റെ സംസാരിച്ചത് ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു, ബ്രദർ, നിങ്ങളുടെ കുടുംബജീവിതം തകർന്നതിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ സിഗ്നൽ എന്ന് പറഞ്ഞിരിക്കാൻ ശുശ്രൂഷ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ശുശ്രൂഷ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം പരിപൂർണമായിട്ട് തകരും. നിങ്ങളുടെ ഗൃഹകാര്യം ക്രമീകരിക്കാനായിട്ട് ദൈവം തരുന്ന ആദ്യത്തെ സിഗ്നലാണ് നിങ്ങളുടെ കുടുംബത്തിൽ യൂണിറ്റി ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷ നിർത്തിയിട്ട് ദൈവസേനയിൽ റിപ്പൻറ് ചെയ്തിട്ട് കുടുംബജീവിതം ബിൽഡ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഈ ബാക്കിയുള്ള പറഞ്ഞ ആൾക്കാരുടെ എല്ലാം വാക്ക് വിട്ടിട്ട് ഞാൻ പറഞ്ഞത് കേട്ടു. എന്റെ മുമ്പോട്ടുള്ള വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അടിസ്ഥാനപരമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഞാൻ മുമ്പോട്ട് പോട്ടെ. എനിവേ, ഞാൻ പറഞ്ഞത് ഇത് പഴയ നിയമത്തിൽ പാപം കടന്നു വന്നതിന് ശേഷം നമ്മൾ മുമ്പോട്ട് പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിടത്തും ദൈവസഭയെ ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ലീഡേഴ്സിന്റെ കുടുംബജീവിതത്തെ പറ്റി സംസാരിക്കുന്നതില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ദൈവം ഒരിക്കലും പിന്നീട് ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന് അറിയാം ഒരു വണ്ണസ്, അന്യോന്യമുള്ള വണ്ണസ് ആദ്യം പാപം ചെയ്യുന്നതിന് ശേഷം മനുഷ്യവർഗത്തിന് സാധ്യമല്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. കാരണം എന്താണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ മനുഷ്യൻ ദൈവമായിട്ട് അകർന്നപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു പാപഹൃദയം ഉണ്ടായി. ഇതിന്റെ ബൈബിൾ അതിനെ കല്ലായുടെ ഹൃദയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കഠിന ഹൃദയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പുരുഷന്റെയും സ്ത്രീയുടെയും ഹൃദയത്തിൽ കഠിന ഹൃദയം ഉണ്ടായി. ഇവർക്ക് ഒരിക്കലും ഒരുമിച്ച് ഒന്നാവാനായിട്ട് കഴിയത്തില്ല. ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള പരിപൂർണമായിട്ടുള്ള പറ്റിച്ചെല്ലും ഇവർക്ക് സാധ്യമായിരുന്നില്ല. അത് ദൈവത്തിന് ഇത് അറിയാമായിരുന്നു. ദൈവത്തിന് ഇവരുടെ ഫോൾ ആൻഡ് കണ്ടീഷൻ അറിയാമായിരുന്നു കൊണ്ട് ദൈവം ഒരു പ്രാവശ്യവും ഇത് ഇവരുടെ അടുത്ത് ആവശ്യപ്പെടുന്നില്ല. നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ വാക്യം പെട്ടെന്ന് എടുക്കാം. ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് എടുക്കാത്തത് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. മത്തായി സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ ഡിവോഴ്സിനെ പറ്റി പരിശുദ്ധന്മാര് പറയാണ്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു വരുത്തി പറയാണ്, ആദിയിൽ എങ്ങനെയായിരുന്നു ദൈവം സൃഷ്ടിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അല്ല ചെയ്തെന്ന് വായിച്ചിട്ടില്ലോ. അതുകൊണ്ട് ഒരു മേലാൽ ഉണ്ടല്ല ഒന്നാൽ എത്രയെന്ന് പറയാം. എന്നാൽ ഇവര് പറയാണ്, അങ്ങനെയാണെങ്കിൽ മോശ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവരെ ഉപേക്ഷിക്കാൻ മോശ കൽപ്പിച്ച എന്താണെന്ന് പറയാം. അന്നേരം ഇവര് പറയാണ്, മോശ കൽപ്പിച്ചല്ലോ, മോശയുടെ കൽപ്പന ഉണ്ടായിരുന്നല്ലോ ഉപേക്ഷണ പത്രം കഴിച്ചിട്ട് കൊടുത്തിട്ട് ഭാര്യ ഉപേക്ഷിക്കും. അന്നേരം യേശുക്രിസ്തു ഇവരെ തിരുത്തുകയാണ്, അത് കൽപ്പനയല്ല, അതൊരു അനുവാദമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പന എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നാണ്. അനുവാദം എന്ന് പറഞ്ഞാൽ ചില പെർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ കൊടുക്കുന്ന പെർമിഷനാണ്. എന്താണ് അങ്ങനെ ഒരു അനുവാദം മോശയ്ക്ക് കൊടുക്കേണ്ടി വന്നത് എന്നതിനെ പറ്റി പറയാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം തന്ന ഒരു ഇളവായിരുന്നു. അന്നേരം ദൈവത്തിന് അറിയാമായിരുന്നു, ഒരിക്കലും ഇവർക്കൊന്നാകാനായിട്ട് കഴിയും. ദൈവം ഒരിക്കലും ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇവരുടെ ഹൃദയകാഠിന്യം നിമിത്തം ഇവർക്ക് ഇളവ് കൊടുത്തേ ഒക്കുകയുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് പഴയ നിയമത്തിലുടനീളം ദൈവം ഒരിക്കലും മനുഷ്യന് അന്യോന്യം ഒന്നാവാനായിട്ടോ ദൈവമായിട്ട് ആ രീതിയിൽ ഒന്നാവാനായിട്ടോ ദൈവം ആവശ്യപ്പെടുന്നില്ല. ഒരു ഇളവിന്റെ കാലഘട്ടമായിരുന്നു പടിഞ്ഞത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ദേവാലയം കൊടുക്കുമ്പോൾ ദൈവം അത് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കർട്ടനുണ്ട്, മനുഷ്യനും തമ്മിൽ ഈ രീതിയിൽ ഒരു കർട്ടനുണ്ട്. ഇത് ദൈവത്തിനറിയാം. ദൈവം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർക്ക് ഇളവ് കൊടുക്കുകയും ചെയ്തത്. എന്നിട്ട് ഇന്ന് പുതിയ നിയമത്തിലൊരു ഇളവല്ല ഇത്, പഴയ നിയമത്തിലുണ്ടായിരുന്ന ഇളവാണ്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. ഇങ്ങനെ ഈ ഒരു കാര്യം മുമ്പോട്ട് അതെ, പഴയ നിയമം മുഴുവൻ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു വണ്ണസ് ഇവർക്ക് സാധ്യമല്ല എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതിരിക്കുന്ന പോലെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വേറൊരു മനുഷ്യനെ ഈ ഭൂമിയിൽ കാണുക. ബൈബിൾ പറഞ്ഞിരിക്കുന്ന രണ്ടാം മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ യേശു ക്രിസ്തു ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യനെ കാണിച്ചു തന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ എങ്ങനെ ഒന്നായി തീരാനായിട്ട് കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തലയും ശരീരവും തമ്മിൽ എങ്ങനെയാണ് ഐക്യതയിൽ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ശരീരമായ ദൈവസഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശരീരമായ ദൈവമക്കൾ എങ്ങനെയാണ് ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ജീവിതത്തിൽ കൂടി കാണിച്ചു തരുന്ന എക്സാമ്പിൾ ആയിരുന്നു യേശു ക്രിസ്തു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്റ്റോളജിക്കൽ വാക്യമാണ് ഫിലിപ്പ് ലേഖനം രണ്ടാമത്തെ അധ്യായം. ആ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫിലിപ്പ് ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ ക്രിസ്തുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റി, അല്ലെങ്കിൽ ദൈവസഭയിൽ പ്രാക്ടിക്കലി നടക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഞാൻ ആ പ്രാക്ടിക്കൽ കാര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ പ്രിൻസിപ്പൾ എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുക. അവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ ദൈവരൂപത്തിൽ, ആറാമത്തെ അധ്യായം ഫിലിപ്പ് ലേഖനം രണ്ടിന്റെ ആറിൽ പറഞ്ഞിരിക്കുകയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം നിജം മുറുകെ പിടിക്കുകയാണെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ വിളങ്ങി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ഇന്ന് എങ്ങനെയാണ്. യേശുക്രിസ്തു ഇന്ന് സഭയുടെ തലയാണ്. അതിലേക്ക് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. യേശുക്രിസ്തു ഭൂമിയിൽ സഭയുടെ തലയാകാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? ആദ്യം ഒരു ശരീരം തലയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു തരികയാണ്. അങ്ങനെ കാണിച്ചു തരണമെങ്കിൽ കർത്താവിന് ചെയ്യേണ്ട, കർത്താവിന് ശൂന്യമാക്കേണ്ട ചില കാര്യങ്ങൾ, എംറ്റി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, താഴ്ത്തേണ്ട ചില കാര്യങ്ങൾ. രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കണം. ഒരു ഒന്നി കാര്യം യേശുക്രിസ്തു എംറ്റി ചെയ്യേണ്ടതുണ്ടായിരുന്നു, രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു താഴ്ത്തേണ്ടതുണ്ടായിരുന്നു. എന്തായിരുന്നു യേശുക്രിസ്തുവിന് എംറ്റി ചെയ്യേണ്ടത്? യേശുക്രിസ്തു പിതാവുമായി സമനായി, പരിപൂർണമായിട്ട് സമനായി. എന്നാൽ ആ സമത്വത്തിലെ തന്റെ പദവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഹെഡ് എന്ന് പറയുമ്പോൾ ദേ വെർ ഈക്വൽ. എന്നാൽ മനുഷ്യനായപ്പോൾ യേശുക്രിസ്തു തന്റെ ആ അവകാശങ്ങൾ, അല്ല ദൈവത്വത്തിലല്ല, ദൈവത്വം താൻ ഉപേക്ഷിക്കുന്നില്ല, എന്നാൽ തന്റെ ദൈവം എന്നുള്ള രീതിയിലുള്ള ആ അവകാശങ്ങളെ ഒഴിച്ചു വെച്ചിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യേശുക്രിസ്തുവിന്റെ താഴ്മയിൽ പിതാവ് തലയും പുത്രൻ ശരീരവും എന്ന രീതിയിലേക്ക് താൻ വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ താൻ തന്നെത്താൻ എംറ്റി ചെയ്തു, രണ്ടാമത് തന്നെത്താൻ താഴ്ത്തി തലയെ പരിപൂർണമായിട്ട് മനസ്സരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. പരിപൂർണമായിട്ടുള്ള സബ്മിഷനും പരിപൂർണമായിട്ടുള്ള ഒബീഡിയൻസുമാണ് യേശുക്രിസ്തു നമ്മൾ കാണുന്നത്. നമ്മൾ യേശുക്രിസ്തുവിന്റെ, നമ്മളെടുത്ത് ഒരാൾ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ, യേശുക്രിസ്തുവിന്റെ താഴ്മയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളതായിരുന്നു. യേശുക്രിസ്തുവിന്റെ താഴ്മയുടെ ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നിങ്ങളത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? നിങ്ങളുടെ മനസ്സിൽ ഏതായിരിക്കും വരുന്നത്? നമുക്കൊന്ന് പറയാം, പെട്ടെന്ന് പറയാം. സാധാരണ യേശുക്രിസ്തു താഴ്മയുള്ളവനായിരുന്നു എന്നുള്ളതിന് എങ്ങനെ തെളിയിക്കാനായിട്ട് കഴിയും? ഞാൻ പറയാം, നമ്മൾ സാധാരണ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ താഴ്മയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദം കഴുകി ദാസനെ പോലെ ആയിത്തീർന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ വരുന്നത്. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ താഴ്മയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച യേശുക്രിസ്തുവിന്റെ ദേവാലയ ശുദ്ധീകരണം നമ്മൾ മനസ്സിൽ വരുന്നു. ആരുടെ മനസ്സിൽ വരുന്നു? യേശുക്രിസ്തു ചാട്ടവാറുകൊണ്ട് ആൾക്കാരെ അടിച്ച് പുറത്താക്കുന്ന യേശുക്രിസ്തുവിന്റെ താഴ്മയുടെ ലക്ഷണമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നു. ഇല്ലെങ്കിൽ യേശുക്രിസ്തു പരീശന്മാരെ വെള്ളതേച്ച് ശവക്കല്ലറെ സർപ്പസന്ധതികളെ എന്നൊക്കെ വിളിക്കുന്നത് യേശുക്രിസ്തു താഴ്മയായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നു? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ താഴ്മ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് ചില പെർട്ടിക്കുലർ ആ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ താഴ്മ എന്നുള്ളത് യേശുക്രിസ്തുവിന് അനുസരണത്തിൽ കൂടിയാണ് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ താഴ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പറയുന്നത് എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു ചെയ്തത് എല്ലാം താഴ്മയിലായിരുന്നു, എല്ലാം അനുസരണത്തിലായിരുന്നു. ഒരു കാര്യവും ഒന്നിനേക്കാൾ കൂടുതലോ കുറവായിരുന്നില്ല. അത് കർത്താവ് തന്നെ പറഞ്ഞു. കർത്താവ് പറയാണ്ട് എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോവുകയാണ് നമുക്ക് ആ വാക്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 5:30. ഈ യോഹന്നാന്റെ സുവിശേഷം വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വാക്യങ്ങൾ പുസ്തകങ്ങളാണ്. ഞാൻ അതിന്റെ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകാൻ പറ്റി. 5:30 യേശുക്രിസ്തു പറയുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ഞാൻ ന്യായം വിധിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാനിച്ചിരിക്കും. യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ ഒറ്റ വാക്കിൽ പറയുകയാണ്. ഒറ്റ വാക്കിൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതം വിശദീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും, യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്തു, സ്വയമായിട്ട് ഒന്നും ചെയ്തില്ല, ഇത്രയും. അത് തന്നെയാണ് ഫിലിപ്പ് ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം ഒറ്റ വാക്കിൽ വിശദീകരിക്കുന്നത്. പൗലോസിനെ ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറയും യേശുക്രിസ്തു തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണം, ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ യേശുക്രിസ്തു അത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പ്രാധാന്യം. പലരും ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയത എന്ന് പറഞ്ഞ ചില പ്രത്യേക പ്രവൃത്തികളാണ് ആത്മീയത എന്ന് ചിന്തിക്കുന്നത്. പലരും ചിന്തിക്കുന്നത്, പലരുടെയും തെറ്റിദ്ധാരണയാണ്. കാരണം ഇങ്ങനെയാണ് മനുഷ്യൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് മിഷണറി വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ആത്മീയത, അല്ലെങ്കിൽ അമേരിക്കയിൽ വന്ന് ഞാനൊക്കെ ദൈവം പഠിപ്പിക്കുന്നതിനേക്കാൾ. പലരും എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്, സഹോദരനൊക്കെ അവിടെ അമേരിക്കയിലോട്ടൊക്കെ പോയി ദൈവം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്തോ ദൈവഹിത പ്രകാരം, ദൈവഹിതത്തിന്റെ പുറത്തുള്ളൊരു കാര്യമാണ്, വേറെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദൈവഹിതമാണെന്നുള്ള ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ, ആ ദൈവം പറയുന്നത് ഒരാളുടെ അടുത്ത് പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ആത്മീയത. നോർത്ത് ഇന്ത്യയെ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പോവുക, അമേരിക്കയിൽ പോകാൻ പറഞ്ഞാൽ അമേരിക്കയിൽ പോവുക. പക്ഷെ ആൾക്കാർ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്, ആര് പറഞ്ഞത് തല പറഞ്ഞത് ചെയ്തതാണോ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. എന്നാലും ഇതിലാണ് ആൾക്കാരുടെ പലരുടെ ആത്മീയത വ്യത്യാസപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ വിഷയങ്ങൾ മാറിപ്പോകായിരിക്കും. എന്നാലും പക്ഷെ കഥ പറയാണ്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. കർത്താവ് പിതാവ് ദേവാലയത്തിലെ ആൾക്കാരെ അടിച്ചു പുറത്താക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യുക, കാലി കഴിയാൻ പറഞ്ഞാൽ കഴിയുക. ഈ എല്ലാത്തിന്റെയും പുറകിൽ ഞാൻ എന്റെ സ്വയമായിട്ടല്ല ചെയ്യുന്നത്, പിതാവ് ഇങ്ങനെയാണ് ഒരു ശരീരം വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കർത്താവ് കാണിച്ചു തരിക. ഉപയോഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്വയം എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ കേൾക്കുന്ന പോലെ ഞാൻ ഇരിക്കുന്നു, എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനിരിക്കുന്നുണ്ട്, എന്റെ വിധി ഞാൻ നീതിയുള്ളതെന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:49, അനേക വാക്യങ്ങളുണ്ട്, എല്ലാ ഞാൻ ചില റെഫറൻസുകൾ മാത്രമേ എടുക്കുന്നു. 12:49 പറയാണ്, വീണ്ടും പറയാണ്, 49 വാക്യത്തിൽ ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, ഞാൻ സ്വയമായിട്ട് സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച് പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന വന്നിരിക്കുന്നു. എന്നാൽ ഞാൻ പറയുകയാണ്, ഐ ആം ജസ്റ്റ് എ മൗത്ത് പീസ്, ഞാൻ ഒരു കർത്താവിന്റെ വായാണ്, ഞാൻ ഒരു കർത്താവ്, ഞാൻ പിതാവായ ദൈവത്തിന്റെ കൈയാണ്, ഞാൻ പിതാവായ ദൈവത്തിന്റെ കാലാണ്, പിതാവ് എന്റെ വായിൽ കൂടി സംസാരിക്കുന്നു, പിതാവ് എന്റെ കൈകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു, പിതാവ് എന്റെ കാലുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഐ ആം ജസ്റ്റ് എ ബോഡി ജസ്റ്റ് അവൈലബിൾ ടു ദ ഹെഡ് ആൻഡ് ഒബേയിങ് ദ ഹെഡ്. ഇങ്ങനെയാണ് ഒരു ശരീരം വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8:28 വീണ്ടും പറയുകയാണ്, ഞാൻ മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 8:28 വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനൊന്നും, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്ന പോലെ ഇത് സംസാരിക്കുന്നു എന്ന് പറയും. അന്നേരം കർത്താവ് പറയാണ്, എന്റെ ജീവിതം മുഴുവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ബോഡി വർക്കിംഗ് അണ്ടർ ദ സിഗ്നൽ ഓഫ് ഹെഡ്. പിശാച് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന എന്തിനാണ്? യഥാർത്ഥത്തിൽ ആദത്തിനെ പരീക്ഷിച്ചതുപോലെ തന്നെ യേശുക്രിസ്തുവിനുള്ള പരീക്ഷയും യഥാർത്ഥത്തിൽ ഒരു ശരീരം എന്ന നിലയിൽ നിന്നും പുറത്തു കടന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വന്നത് പല പ്രാവശ്യം വിശദീകരിച്ചു. മറ്റൊരു സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ പരീക്ഷയിൽ, ആദ്യത്തെ പരീക്ഷയിൽ പിശാച് വന്നിട്ട് കർത്താവിനടുത്ത് പറഞ്ഞിരിക്കുന്ന ഈ കല്ല് അപ്പമായി തീരാനായിട്ട് പറയുമ്പോൾ യേശുക്രിസ്തു പറയാണ്, മനുഷ്യൻ നീ ദൈവപുത്രനുണ്ട്, ദൈവീയ അധികാരത്തിൽ പിതാവായ ദൈവത്തിലുള്ള സബ്മിഷനിൽ നിന്ന് മാറി നിനക്ക് സ്വയമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ സ്വയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പറയുമ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. അന്നേരം മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത്, ദൈവത്തിൽ നിന്ന് കേട്ട്, ദൈവം പറയുന്നത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കർത്താവ് കാണിച്ചു കൊടുക്കുന്നത്. അന്നേരം കർത്താവ് ഇതാണ് ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിൽ കർത്താവ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് കാണിച്ചു തന്നത് എങ്ങനെയാണ് ഒരു ശരീരം തലയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു. എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടില്ല. പലരും പറയാറുണ്ട് കർത്താവിനെ അനുകരിക്കണം, കർത്താവ് ജീവിച്ചത് പോലെ ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കാറാണ്. പക്ഷെ ഇതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാതെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അന്നേരം മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. മനുഷ്യന് പിതാവായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ഒരു തീവ്രവാദ രോഗിയെടുത്ത് നമ്മൾ പറയുകയാണ് ഉസൈൻ ബോൾട്ട് ഓടുന്നതുകൊണ്ട് അതുപോലെ ഓടണമെന്ന് പറയുന്ന പോലെ ഇതൊരു ഇമ്പോസിബിൾ കാര്യമാണ്. അന്നേരം അത് അങ്ങനെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ദൈവത്തിന് അറിയിക്കുകയും ചെയ്യാം, കർത്താവിന് ഇത് അറിയിക്കുകയും ചെയ്യാം. കർത്താവിന് ഞാനൊരു കാര്യം വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചോദിക്കാനായിട്ടൊക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില കോൺട്രവേഴ്ഷ്യൽ രീതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തു അല്ലെ, ഒരുപാട് അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുക വരെ ചെയ്തു. യേശുക്രിസ്തുവിന് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു അത്ഭുതം ഉണ്ടോ ഈ ഭൂമിയിലായിരുന്നു? എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം?
പാപം ചെയ്യാൻ കഴിയത്തില്ല.
ഞാൻ അത്ഭുതമാണ് ചോദിച്ചത്. യേശുക്രിസ്തുവിന് ചെയ്യാൻ ഞാൻ അതൊരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ചോദിക്കുകയാണ്. യേശുക്രിസ്തുവിന് കഴിയാതിരുന്ന ഒരു കാര്യം ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ട്. ഞാൻ ചോദിച്ചത് യേശുക്രിസ്തുവിന്റെ മരണം വരെ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കാം, പല കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്, പല കാര്യങ്ങൾ ചെയ്യുകയാണ്, യേശുക്രിസ്തു ക്രൂശിലേക്ക് മരിക്കാനായിട്ട് പോവുകയാണ്. യേശുക്രിസ്തു ക്രൂശിലേക്ക് മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഇവരുടെ ഡിസ്കഷൻ എന്തായിരുന്നു അറിയാം? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 24-ാമത്തെ 31-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും യേശുക്രിസ്തു ഗൊലിയമലയിലേക്ക് ഗത്സമനയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ട് മുമ്പ്. പിന്നെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 24-ൽ ഇവർ തമ്മിലൊരു ഡിസ്കഷനാണ്. എന്താണ് തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ പറ്റി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. എന്നാൽ ഈ അവസാനം യേശുക്രിസ്തു 3.5 വർഷം പഠിപ്പിച്ച ആൾക്കാർ തമ്മിൽ തർക്കിക്കുന്നത് എന്താണ്? ആരാണ് യേശുക്രിസ്തു? എന്താണ് 3.5 വർഷം പഠിപ്പിച്ചത്? യേശുക്രിസ്തു പല പ്രാവശ്യം പറഞ്ഞു തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, ഈ ശിശുവിനെ പോലെ നിങ്ങൾ തന്നെത്താൻ താഴ്ത്തേണ്ടവരാണെന്ന് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച ശിഷ്യന്മാർ അവസാനം പറയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ, അല്ലെ? ഞങ്ങളുടെ സഭയിൽ ആരാണ് വലിയവൻ, എന്നെ എന്താണ് കൺസർ ചെയ്യുന്നത്? ഇതാണ് ഇവരുടെ പ്രശ്നം. യേശുക്രിസ്തുവിന് എന്താണ് ഞാൻ സാധിക്കാന്നുള്ളൊരു വേറെ രീതി അർത്ഥത്തിൽ പറയാം. യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്ത് കർത്താവിന്റെ മരണം വരികയും കർത്താവിന് രണ്ടുപേരെ ഒന്നാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്. എന്നിട്ട് കർത്താവിന് അത് കഴിഞ്ഞിരുന്നില്ല എന്നൊരു കാരണം എന്താ? കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി മാത്രമേ രണ്ടു പേർക്ക് ഒന്നാവാനായിട്ട് കഴിയത്തുള്ളൂ. അതുമുതിന് മുമ്പുള്ള ഉപദേശങ്ങൾ കൊണ്ടോ അതുകൊണ്ടുള്ള പഠിപ്പീരുകൾ കൊണ്ടോ ഇവർക്ക് ഒന്നാകാനായിട്ട് കഴിയില്ലായിരുന്നു. എന്നാലും ഇവർക്ക് അവസാനം വരെയുമുള്ള ഇവരുടെ തർക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനാണോ വലിയവൻ, നീയാണോ വലിയവൻ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ രണ്ടുപേർ ഇവർ കർത്താവാണ്, ഇവരിൽ കർത്തൃത്വം നടത്തുന്നത് ഞാനൊന്നും അല്ല, ജാതിയുടെ അധിപതികളാണെന്ന് ഇവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥനയാണ് 39 വാക്യങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 30-39 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥന. യേശുക്രിസ്തുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥന 3 സുവിശേഷങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ മാത്രമാണ് യേശുക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കോൺവെർസേഷൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന യോഹന്നാൻ. ബാക്കിയുള്ളവരെല്ലാം യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളാണ് കൂടുതൽ വിശദീകരിക്കുന്നത്, സംസാരങ്ങളും വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഒരു ക്ലോസ് കമ്മ്യൂണിയനിലുള്ള വ്യക്തി കേട്ടതുപോലെ യോഹന്നാൻ അനേക വർഷങ്ങൾക്ക് ശേഷം റിക്കളക്ട് ചെയ്ത് എഴുതുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതിയ പുസ്തകങ്ങളിലും. ഏകദേശം യേശുക്രിസ്തു മരിച്ചതിന് ശേഷം 10-60 വർഷത്തിന് ശേഷം എഴുതുന്നതാണ്. അന്നും യേശു യോഹന്നാൻ ഓർത്തിരുന്നിട്ട് പറയുന്നതാണ് യേശുക്രിസ്തുവിന്റെ ലോങ് ആയിട്ടൊരു പ്രാർത്ഥന, ഗത്സമനയിലെ പ്രാർത്ഥന യോഹന്നാൻ എഴുതുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ ജോൺ ചാപ്റ്റർ 17. യേശുക്രിസ്തു ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണെന്നുള്ളത് അതിന്റെ അത് നമ്മൾ വായിക്കുമ്പോൾ വെച്ചിട്ടുണ്ട്. 17-ന്റെ 11 ഞാൻ അതിന്റെ മുഴുവൻ വിശദീകരിക്കുന്നില്ല, മുഴുവൻ വിശദീകരിക്കേണ്ടതാണ്. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊരു പലരും ചിന്തിക്കുന്നുണ്ട് യേശുക്രിസ്തു രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തവരെന്നുള്ളത്. യേശുക്രിസ്തു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തവരെ പറ്റിയല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് അപ്പോസ്തലന്മാരുടെ തെരഞ്ഞെടുത്ത 12 പേർക്കായിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഇത് പലരും തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കാറുണ്ട്. യേശുക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പ് കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രാർത്ഥന, ബാക്കിയുള്ളവരെ ആരെയും തെരഞ്ഞെടുത്തിട്ടുള്ള അർത്ഥത്തില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു, ആ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് പോകുന്നില്ല, വിഷയത്തിൽ നിന്ന് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ യേശുക്രിസ്തു ഈ തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അവരിൽ കൂടി വിശ്വസിക്കാനുള്ള മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 11-ാമത്തെ വാക്യം 17-11 അവിടെ പറയാണ്, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാക്കണം. കർത്താവ് ആദ്യമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർ നമ്മെ പോലെ ഒന്നാകും. ഈ നമ്മെ പോലെ ഒന്നാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും ഉള്ള ദൈവത്വത്തിലുള്ള ഒന്നാവിനെ പറ്റിയല്ല ഇവിടെ പ്രാർത്ഥിക്കുക, അത് നമുക്കൊന്നാവാനായിട്ട് കഴിയില്ല. എന്നാൽ പുത്രൻ ഭൂമിയിലായിരുന്നു, പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു ഒന്നായിരുന്നു, ആ രീതിയിൽ ദൈവമക്കൾ തമ്മിലൊന്നാകാനായിട്ടും ഒരു ശരീരം എന്ന രീതിയിൽ ഒന്നാകും, തലയെന്ന രീതിയിൽ പിതാവുമായിട്ടും പുത്രനുമായിട്ടും ഒന്നാകാനായിട്ടും കഴിയണമേ എന്നുള്ള കർത്താവിന്റെ പ്രാർത്ഥനയാണ് നടക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നാം ഒന്നാകുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. ഞാൻ അവരിലും അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ നീ എന്നെ അയച്ചിരിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, അവര് അതുപോലെ അവരെ സ്നേഹിക്കുന്നു ലോകം അറിയേണ്ടത്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരേണ്ടതിന്. ഞാൻ നേരത്തെ പറഞ്ഞു പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥന കാണിക്കാനായിട്ടില്ല, ഇങ്ങനെ ഒന്നാകുന്നതിനെ പറ്റി ദൈവം ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിലും ഇവർ രണ്ടുപേരും ഒന്നായിട്ടില്ല. എന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ഒരു കാര്യം നടക്കും. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിലെ ആ തിരശീല മാറിപ്പോവുകയും ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാവുകയും മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഒന്നാകുകയും. ഇതാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പഴയനെയും വായിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ ഉടമ്പടിയെ പറ്റി പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ എപ്പോഴും അവർ പറയുന്നു ഈ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരാനായിട്ട് പോകുന്നു, കല്ലായിട്ടുള്ള ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റി മാംസളമായിട്ടുള്ള ഹൃദയം നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നു. അങ്ങനെ വൺസ് നിങ്ങൾ മാംസളമായിട്ടുള്ള ഹൃദയം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാകാൻ കഴിയാനായിട്ട് കഴിയും, നിങ്ങൾക്ക് അന്യോന്യം ഒന്നായി തീരാനായിട്ട് കഴിയും. എന്തായിരുന്നു മനുഷ്യനും ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നായി തീരാനായിട്ടുള്ള തടസ്സം? യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് കഠിന ഹൃദയം അല്ലെങ്കിൽ കല്ലുപോയിട്ടുള്ള ഹൃദയം, അത് പാപം വന്നപ്പോൾ കടന്നു വന്ന പ്രസംഭവിച്ചാണ് പ്രവാചകന്മാർ മുമ്പോട്ട് പറഞ്ഞത് യേശു ക്രിസ്തുവിൽ കൂടി നടക്കുന്ന പുതിയ ഉടമ്പടിയിൽ. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പ്രവചനം 31:13 ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് വായിച്ചാൽ മതി. എസ്കേലിന്റെ പ്രവചനം 36:26-27 വാക്യങ്ങളിൽ പുതിയ ഉടമ്പടിയെപ്പറ്റുള്ള പ്രവചനങ്ങളിൽ പറയാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നു, ഈ കർട്ടൻ രണ്ടാകാനായിട്ട് പോകുന്നു, മനുഷ്യനും ദൈവം തമ്മിൽ ഒന്നാകാനായിട്ട്. അതാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ പഴയ ഉടമ്പടിയിൽ പുതിയ ഉടമ്പടിയിലേക്ക് കടക്കുന്നു. അതിനോട് വയ്ക്കുന്ന പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ ഒരു മൂടുപടം അവരുടെ ഹൃദയത്തിൽ കടക്കുന്നു. കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുവെങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകുന്നു, ദൈവവും മനുഷ്യനും ഒന്നായി തീരുന്നു, മനുഷ്യനും മനുഷ്യനും ഒന്നായി തീരാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദൈവത്തിന് മനുഷ്യന്റെ ഉള്ളിൽ വസിക്കാനായിട്ട് കഴിയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരു മന്ദിരം പോലെ വസിക്കുന്ന പോലെ തന്നെ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരു ശരീരം തലയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ശരീരം എന്ന രീതിയിൽ വസിക്കാനായിട്ട് കഴിയും. ഇതാണ് കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇത് അച്ചീവ് ചെയ്യാനായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ വെച്ചത്. ഞാൻ ഈ പുതിയ നിയമത്തിലേക്കുള്ള വിശദീകരണത്തിലേക്ക് വേണം. 1 Cor 12 ഈ വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ, വിശദീകരിക്കേണ്ട കാര്യം തന്നെ ഇല്ലാത്ത രീതിയിലുള്ള വാക്യങ്ങളാണ്. 1 Cor 12:12 ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ യേശു ക്രിസ്തുവുമായിട്ട് ഒരു ശരീരമായി തീർന്നത്, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് അവയവങ്ങളായി തീർന്നത്. ശരീരമൊന്നും 1 Cor 12:12 ശരീരമൊന്നും അതിന് അവയവം പലതുമായി ആ പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കും എല്ലാം ഒരു ശരീരവുമായിരിക്കുന്ന പോലെ ആകുന്നു. പൗലോസ് പറഞ്ഞിരിക്കുകയാണ് ബോഡി ഈസ് വൺ എന്നാൽ അവയവങ്ങൾ പല. എന്നാൽ അവയവങ്ങൾ പലതാണെങ്കിലും അതെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന പോലെയാണ് ക്രിസ്തുവിന്റെ ശരീരം. അങ്ങനെ വീണ്ടും ജന്മത്തിൽ കൂടി എന്തായിത്തീരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തു എന്ന തലയുമായിട്ട് ബന്ധപ്പെടുകയും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ശരീരം വർക്ക് ചെയ്ത പോലെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പിതാവിന്റെ ശരീരമായിട്ട് പുത്രൻ നമ്മൾ വസിച്ചുകൊണ്ട് ക്രിസ്തു തലയായിക്കൊണ്ട് നമ്മൾ ശരീരം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി യേശു ക്രിസ്തു സഭയുടെ തലയായിത്തീർന്നു, ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ തലയായിത്തീർന്നു. അങ്ങനെ നമ്മൾ ഒരു ശരീരമായി തീരുകയും അന്യോന്യം അവയവങ്ങളായി തീരും. എന്നിട്ട് പറയാണ് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ എന്നാൽ എല്ലാ ഡിഫറെന്റ് ആൾക്കാരെയും ഇവിടെ അന്നുള്ള ആൾക്കാരെ പറഞ്ഞിരിക്കുകയാണ് നാം എല്ലാവരും ഏക ശരീരമാകുമ്പോൾ ഒരേ ആത്മാവിനെ അനുസരിച്ചു ഒരേ ആത്മാവിനെ പാനം ചെയ്തു. എന്നിട്ട് ഒരു ആത്മാവിനെ പാനം ചെയ്തു ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചേക്കണം. ഒരു ആത്മാവിനെ പാനം ചെയ്തു പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു, കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നു. നമ്മൾ ഒരേ ആത്മാവിനാൽ എല്ലാവരെയും ഒരുമിച്ച് സ്നാനപ്പെടുത്തി അങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ദൈവസഭയുടെ ശരീരത്തിന്റെ ഭാഗം വയ്ക്കും. അങ്ങനെ വീണ്ടും ജനിച്ച ദൈവമക്കൾ അന്യോന്യം ശരീരത്തിന്റെ ഭാഗവും യേശു ക്രിസ്തു സഭയുടെ ശരീരത്തിന്റെ തലയുമായി തീർന്നു. അതുകൊണ്ടാണ് 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ്, എന്നാൽ കോർപ്പറേറ്റ്ലി ഞാൻ ഓരോ അവയവവും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ രീതിയിൽ ഇൻഡിവിജ്വലി ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, കോർപ്പറേറ്റ്ലി ഞാൻ ദൈവസഭ എന്ന മന്ദിരത്തിന്റെ ഒരു കല്ലാണ്. ഇൻഡിവിജ്വലി ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ്, എന്നാൽ കോർപ്പറേറ്റ്ലി ദൈവസഭ എന്ന ആ ശരീരത്തിന്റെ ഒരു അവയവവുമാണ്. ഇന്ന് യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ചതുപോലെ ഒരു തല ശരീരത്തിന് അനുസരിക്കുന്നത് പോലെ കർത്താവിനിൽ കൂടി വർക്ക് ചെയ്യാനായിട്ട് കർത്താവിന് എന്റെ വായിൽ കൂടി സംസാരിക്കാനായിട്ട് കഴിയും, കർത്താവിന്റെ കൈകളിൽ കൂടി കർത്താവിന് പ്രവർത്തിക്കാനും കഴിയും, കർത്താവിന്റെ കാലുകളെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഐ ആം ജസ്റ്റ് എ ബോഡി ആൻഡ് ക്രൈസ്റ്റ് ഈസ് മൈ ഹെഡ്. ഇതാണ് ദൈവം. ഞാൻ എന്താണ് ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യുന്നതിന് പല കാര്യങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാക്കണം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരിക്കലും കുറെ ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശത്തിനല്ല കർത്താവ് യേശുക്രിസ്തു കുറിച്ച് മരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി കോർപ്പറേറ്റ്ലി ദൈവത്തിന്റെ സഭയെ ബിൽഡ് ചെയ്യാണ്. ഒരു ലോക്കൽ ബോഡി, ദൈവം ദൈവിക ശരീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലോക്കൽ ബോഡി ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുത്തുള്ളൂ, അല്ലാത്തടത്തൊന്നും ദൈവത്തിന്റെ. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞത്, ദൈവസഭയുടെ എൽഡേഴ്സിന് ഇങ്ങനത്തെ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് അവർ സബ്സ്റ്റാൻഷ്യേറ്റഡ് ആയിട്ടുള്ള സഭകളിൽ സംതൃപ്തരായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വന്ന് കുറച്ച് പാട്ടും പാടി പ്രസംഗവും കേട്ട് സന്തോഷമായിട്ട് പോകുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ശരീരമായിട്ട് ദൈവസഭ ബിൽഡ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ആൾക്കാർക്ക് ബർഡൻ ഇല്ലാത്തത് ഈ ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പോട്ടെ, എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു ശരീരമായി ഒരു തലയുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ഒന്നായി തീരാനായിട്ട് കഴിയുമെന്നാണ്. ഗലാത്യ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അവിടെയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിഫറൻസുകൾ എല്ലാം ഒന്നായിത്തീരുന്നത് ക്രിസ്തുവിൽ കൂടിയാണ്. എങ്ങനെയാണ് ഡിഫറൻസ്? ഇവിടെ എല്ലാം ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻസ് ഇല്ല നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. യഹൂദനും യവനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ട്. യഹൂദനും യവനും ദാസനും സ്വതന്ത്രനും തമ്മിൽ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, ജോലിയിൽ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം മാറിയത് കർത്താവോട് പറയുന്നില്ല, ഇതെല്ലാം മാറി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒന്നാണെന്ന്? എന്നാൽ എല്ലാവരിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉള്ളിൽ കൂടി ഓടുന്ന ബ്ലഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഒരു ശരീരത്തിലെ പല അവയവങ്ങളെ ഒന്നാക്കുന്ന കോമൺ ഫാക്ടർ എന്താണ്? അത് അതിന്റെ രൂപമല്ല, അതെല്ലാം വ്യത്യാസമാണെങ്കിലും ആ എല്ലാ ശരീരത്തിന്റെ ഭാഗത്തിൽ കൂടി കൂടുന്ന ബ്ലഡ് ഒന്നാണ് അല്ലെ. ഒരു ബ്ലഡ് ഒരു ശരീരത്തിലേക്ക് പോകുമ്പോഴാണ് അത് ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ കൈ ഞാൻ ഒടിഞ്ഞുപോയി, ഈ കൈ ഞാൻ മുറിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ കൈ അപകടം പറ്റി മുറിഞ്ഞു പോയിട്ട് വെപ്പ് കൈ വെച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ ഭാഗമല്ല. അത് എത്ര ശരീരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും അത് ശരീരത്തിന്റെ ഭാഗമാകത്തില്ല. കാരണം എന്താണ്? ആ ശരീരത്തിലേക്ക്, ആ ഭാഗത്തിലേക്ക് ബ്ലഡ് ഓടത്തില്ല. ബ്ലഡ് ഓടാത്തോളം അത് ശരീരത്തിന്റെ ഭാഗമായി തീരുന്നില്ല. എങ്ങനെയാണ് ഒരു വ്യക്തി ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത്? എങ്ങനെയാണ് ഡിഫറൻസുകൾ ഇല്ലാതാവുന്നത്? ഡിഫറൻസുകൾ ഇല്ലാതാവുന്നത് ഡിഫറൻസുകൾ ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഡിഫറൻസ് ഉള്ളപ്പോൾ തന്നെ ഒന്നാകാനായിട്ട് കഴിയുന്നത് എല്ലാവരിലും ഓടുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. കൊലോസ്ലേഖനത്തിൽ പോകുമ്പോഴേക്ക് ഈ ഡിഫറൻസുകൾ കൂടുതൽ വ്യത്യസ്തമാണെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊലോസ്ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്. നിങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുള്ളൂ എന്നിട്ട് പറയാണ്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മൊന്നുമില്ല, ബർബരൻ ശകൻ ദാസൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകും. ഈ ഡിഫറൻസുകൾ ലോകത്തിലുണ്ട്, ഈ ഡിഫറൻസ് കമ്മ്യൂണിറ്റികളുണ്ട്. എന്നാൽ ഇവരെല്ലാവരെയും ഒന്നാക്കുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്. ഇങ്ങനെ ഒരു സഭ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ കുടുംബത്തിനാണ്. എന്നാൽ ഇത് ഇതൊരു പോസിബിലിറ്റിയാണ്, ഇത് പുതിയ ഉടമ്പടിയിൽ മാത്രമുള്ള പോസിബിലിറ്റി. പഴയ നിയമത്തിലെ ഒരൊറ്റ വ്യക്തിക്കും, ഈവൻ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാരെന്ന് പറയുന്ന വ്യക്തികൾക്ക് പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുടുംബത്തിൽ ഒന്നാകാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട്. ദൈവം ആ രീതിയിൽ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞ അതൊരു ഇളവുണ്ടായിരുന്ന സമയമായിരുന്നു. എന്നാൽ ഇന്ന് ഇറ്റ്സ് പോസിബിൾ, ഇത് പോസിബിളാണ്. ഇതാണ് അടിസ്ഥാന കല്ലുകൾ, ഇതാണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒന്നാകുന്നു കുടുംബങ്ങൾ ചേരുന്നു ദൈവസഭയിൽ കൂടി. അങ്ങനെയുള്ള ഒന്നാകുന്ന ഒരു ശരീരമായിട്ടുള്ള ദൈവസഭയിൽ കൂടി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു ശരീരം വർക്ക് ചെയ്യുന്നവരെ അവർക്ക് വർക്ക് ചെയ്യാൻ അവരുടെ ശുശ്രൂഷകളിൽ എല്ലായിടത്തും. ഞാൻ എന്റെ വിശദീകരണത്തിൽ ഞാൻ നേരെ പറഞ്ഞത്, ഞാൻ പ്രാക്ടിക്കൽ ആസ്പെക്ടിലേക്ക് പോകുന്നില്ല, പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഒരുപാട് പറയാനുണ്ട്, ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ പറയാം. പക്ഷേ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ആദ്യമായിട്ട് തന്നെ രണ്ടുപേരൊന്നാകാനായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു സഭയൊന്നാകാനായിട്ട് കഴിയുന്നു. അങ്ങനെ കർത്താവിന്റെ ശരീരം നമ്മളുടെ ഓരോ സ്ഥലങ്ങളിലും ബിൽഡ് ചെയ്യപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ ദൈവിക ശരീരത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ബന്ധം. ഞാൻ നിങ്ങളുടെ അതിന്റെ പ്രിൻസിപ്പിൾ ഷെയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാനത് ലൈവ് തന്നെ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഈ ആത്മാവിന്റെ ഐക്യതയും ഏക മനസ്സും ഒക്കെ അപ്പോസ്തല പ്രവർത്തനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയുള്ള സഭകളൊന്നും കാണുന്നില്ല. അത് ലീഡർഷിപ്പിന്റെ കുഴപ്പമാണോ അതോ ഹോസ്റ്റ് നമ്പേഴ്സിന്റെ നമ്പേഴ്സ് കൂടുന്നോണ്ടാണോ, വീണ്ടും ജനം പ്രാപിക്കാത്തോണ്ടാണോ, പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാത്തോണ്ടാണോ, എന്താണ്?
ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതില് അങ്ങനെ ഒരു ശരീരമായിട്ട് വരാത്തതിന്റെ പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടവർ തന്നെ ഒന്നാകാനായിട്ട് കഴിയുന്നില്ല, ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം. ഇത് ബൈബിളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവസഭയിൽ രണ്ട് കൂട്ടർ എപ്പോഴും കാണാനായിട്ട് കഴിയും, ഒന്ന് ആത്മീയരും ഒന്ന് ജഡീകരും. ഇവർ രണ്ടുപേരും ദൈവസഭയുള്ള ആൾക്കാർ തന്നെയാണ്. കുരുന്തലയത്ത് പോലീസ് പറയുന്നത് അന്നേരം ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ആൾക്കാർ ഉണ്ടാവും ദൈവസഭയിൽ, അവർക്ക് ഒന്നാവാനായിട്ട് കഴിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം മുമ്പോട്ട് പോകുമ്പോൾ പറയേണ്ടത്. പക്ഷെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഹസ്റ്റ് ചോദിച്ച പോലെ സഭയെ നയിക്കുന്നവർ, സഭയെ നയിക്കുന്നവർക്കുള്ള അടിസ്ഥാന യോഗ്യത ഇതാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവസഭയെ നയിക്കുന്നതിനുള്ള അടിസ്ഥാനം, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ യഥാർത്ഥമായിട്ട് പരിപാലിക്കാത്തവർ ദൈവത്തിന്റെ സഭയെ നയിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഈ ഒരു യൂണിറ്റി രണ്ടുപേരിൽ വർക്ക് ചെയ്ത് അവരവിടെ അത് ആ യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസഭയിൽ എക്സാമ്പിൾ ആകാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത് പെർഫെക്ഷനെ പറ്റിയല്ല, പെർഫെക്റ്റ് ആൾക്കാർ, പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റി ദൈവസഭയിലെ എൽഡേഴ്സിന് ഉണ്ടായിരിക്കണം, നേതാക്കന്മാർക്കുണ്ടായിരിക്കണം. അവർക്ക് മാത്രമേ അത് ദൈവസഭയിൽ പഠിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് ഒരു പ്രധാന കാര്യമാണ് പല ദൈവസഭകളിലും ഈ യൂണിറ്റി ഇല്ലാത്തതിന്റെ കാര്യം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവസഭയുള്ള വ്യക്തികൾ, അവർ മുമ്പോട്ട് നമ്മളത് പോകുമ്പോൾ വിശദീകരിക്കുന്ന, അവർ കൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാത്തതുകൊണ്ട്, തന്നെ താൻ താഴ്ത്താൻ തയ്യാറല്ലാത്തതുകൊണ്ട്. ഫിലിപ്പിലേഖനത്തൊക്കെ പൗലോസ് അത് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ മനോഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താൻ താഴ്ത്തുക എന്നുള്ള ആ മനോഭാവം വിശ്വാസികളില്ലാത്തതുകൊണ്ട് ദൈവസഭകളിൽ ആ യൂണിറ്റി നടക്കുന്നില്ല. അതൊരു പ്രാക്ടിക്കൽ വശത്തിൽ പല കാര്യങ്ങളും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി കർത്താവ് ഇതാണ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് എന്നുള്ള ആ ഒരു പിക്ചർ നമുക്കുണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള ആ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. അങ്ങനെ ഞാൻ ഈ ദിവസങ്ങളിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത് ആ പിക്ചർ കിട്ടാൻ വേണ്ടിയാണ്. ദൈവസഭയിലെ എൽഡേഴ്സിന്, ദൈവസഭയെ നയിക്കുന്ന ആൾക്കാർക്ക് കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു കൂട്ടമല്ല. എങ്ങനെയെങ്കിലും കുറെ ആൾക്കാരെ ഒരു ഡോക്ടറിനിൽ കൊണ്ടുവന്നിട്ട് ഉപദേശത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് എന്നത് ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളത് കുറെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത് നദീജ് ക്രിസ്റ്റർ പറഞ്ഞ പല എല്ലാ ഫാക്ടേഴ്സും വരുന്നു. രക്ഷിക്കപ്പെടാത്തവർ ദൈവസഭയിൽ കടന്നു വന്നുള്ള ദൈവസഭയുടെ ഭാഗമല്ലെങ്കിൽ പോലും ആ കൂട്ടത്തിൽ കടന്നു വരുന്നവരുടെ പ്രശ്നമുണ്ട്, ജഡീകന്മാർ സഭയിലുള്ളതിന്റെ പ്രശ്നമുണ്ട്, ആത്മീയരല്ലാത്ത നേതാക്കന്മാരുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഇതിലെ പല ഫാക്ടേഴ്സിൽ പല കാരണങ്ങളാണ്. ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ കുറച്ചുകൂടി ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കും.
അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞോട് ചോദിക്കുന്നതാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് ദൈവസഭകളിലെ പലർക്കും മനസ്സിലാവാത്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പലരും ഒരു ഇമ്പോസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതം. പലരും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ബ്രദറെ, ഇതാണ് ഒരു ക്രിസ്തീയ സഭകളിലെ ഒരു മെന്റാലിറ്റി. അതായത് പലരും ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണല്ലോ, ദൈവത്തിന് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, നമുക്ക് സാധിക്കില്ല എന്നുള്ള അങ്ങനെ ഒരു ആളുകളിനെ ആ ഒരു ബോധ്യം മനസ്സിൽ കൊടുത്ത് അവരെ ആ യേശുക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡിലേക്ക് വരാത്ത വണ്ണം തളച്ചിട്ടിരിക്കുകയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എന്റെ ഒരു സംശയമാണ് നിങ്ങളുടെ ചോദിക്കും.
ഓക്കെ, യേശുക്രിസ്തു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ദൈവമായതുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. യേശുക്രിസ്തുവിന്റെ ഈ മനുഷ്യന്റെ ഈ ഭൂമിയിൽ വന്നിട്ട് കർത്താവ് ഒരു മനുഷ്യൻ എന്നും, യേശുക്രിസ്തു ദൈവമായിരുന്നു, എന്നാൽ ദൈവീകമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല മനുഷ്യന്റെ മുമ്പിൽ യേശുക്രിസ്തു ജീവിച്ചത്. അത് വേറൊരു വിഷയമാണെങ്കിൽ ഞാനത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ ജീവിതം അതുപോലെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് സത്യമാണ്, ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് ആദ്യം തന്നെ ഉള്ളത്. പക്ഷെ ഒരു മനുഷ്യനും യേശു ക്രിസ്തുവിന്റെ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ആ ഇമ്പോസിബിലിറ്റിയുടെ കാര്യം, ആ ഇമ്പോസിബിലിറ്റിയുടെ കാര്യം പാപം ചെയ്തപ്പോൾ മനുഷ്യനുണ്ടായി വന്ന പാപ സ്വഭാവമാണ്, അവന്റെ ഹൃദയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ് ആഗ്രഹമാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിൽ കൂടി കർത്താവ് ആ ബാരിയറിനെ നീക്കി കർത്താവിനെ പോലെ ജീവിക്കാനായിട്ടൊരു പോസിബിലിറ്റി വഴി തുറന്നു. അതാണ് ഈ ഗേബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജീവന്റെ പുതുവഴി കർത്താവ് തുറന്നു. അത് തുറന്നതിന് ശേഷം ഇനിയും അത് ഇമ്പോസിബിൾ ആണെന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണ്. അതിന് പറയാൻ എങ്ങനെ പോസിബിൾ ആകും എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതിന് ഞാനിതാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്, അത് എങ്ങനെ പോസിബിൾ ആകും എന്നുള്ളത് വീണ്ടും നമുക്ക് സ്വന്തം ശക്തിയിലൂടെ അത് കഴിയുന്ന കാര്യമല്ല. എന്നാൽ മരുന്ന് പഠിപ്പിച്ചിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടി കർത്താവ് നമ്മൾ കൂടി ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ജീവിതം, കർത്താവ് നമ്മൾ കൂടി ജീവിക്കുക എന്നുള്ളത്. കർത്താവ് നമ്മൾ കർത്താവിന്റെ ജീവിതം അതുപോലെ അനുകരിക്കുക എന്നുള്ളതല്ല, കർത്താവ് നമ്മൾ വസിച്ച് നമ്മൾ കൂടി ചെയ്യുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലൊക്കെ കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, നീ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ ചേർന്ന് വസിക്കാതെ സ്വയം ഫലം കഴിക്കാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സ്വയമായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷെ എങ്ങനെ കഴിയും? കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി അത് ചെയ്തെടുക്കും. നമ്മളെ കൊണ്ട് കഴിയാത്ത സാധിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ടാണ് റോമാലയൻ 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജലത്തിന് സാധിച്ചതിലും പാപത്തിലും നിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത്. എന്നിട്ട് ഇതാണ് ഇതിന്റെ റൂട്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മനുഷ്യനത് സാധ്യമല്ല. ന്യായപ്രമാണത്തിന് മനുഷ്യനിൽ കൂടി അത് ചെയ്തെടുക്കാൻ സാധിച്ചില്ല. അത് സാധിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നു, പാപം ഏറ്റെടുത്ത് മരിച്ചു, നമ്മളെ ദൈവമായിട്ട് ബന്ധപ്പെടുത്തി, ഇനി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിൽ കൂടി നമുക്കത് സാധിക്കും
എന്നുള്ളത്.
അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്, അത് എങ്ങനെയെന്നുള്ളതും എന്താണെന്നുള്ളതും കൂടി പറയുകയാണ് പറയണം. അതല്ലാതെ നമ്മൾക്ക് യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിൽ ഇമ്പോസിബിൾ ആണ്. പക്ഷെ ദൈവവിനെ പ്രകാരം കർത്താവ് ചെയ്തു. അതുകൊണ്ടാണ് എപ്പോഴും കർത്താവ് കൂശിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആവുന്ന അവിടെ. കർത്താവ് കൂശിൽ ചെയ്ത ആ ഒരു കാര്യത്തിൽ കൂടി അത് നമുക്ക് മനസ്സിലാകുമ്പോൾ, കർത്താവ് നമ്മുടെ ഹൃദയ ദൃശ്യ പ്രകാശിക്കുമ്പോൾ നമുക്ക് കർത്താവിന് നമ്മൾ കൂടി അത് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. അതുകൊണ്ടാണ് ഈ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടി നമ്മൾ ഗ്രാജുവലി അങ്ങോട്ട് എത്തിക്കൊണ്ടേ. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ സുവിശേഷത്തിന് വലിയ അർത്ഥമില്ല. ഇനി സുവിശേഷം എന്ന് തന്നെ പറഞ്ഞു അതാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആ ഒരു ഗ്ലോറി പിശാച് മറച്ചിരിക്കുന്നു പറഞ്ഞു. എന്താണ് ദൈവത്തിന്റെ സ്വരൂപത്തോട് നമുക്ക് അനുരൂപനാകാൻ കഴിയുമെന്നുള്ളതാണ് സുവിശേഷം. എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ മാക്സിമം ജീവിച്ച് സ്വർഗത്തിൽ പോകാന്നുള്ളതല്ല, ഭൂമിയിൽ നമ്മൾ കൂടി ചെയ്തെടുക്കാൻ എന്ത് കഴിയുമെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാന ഉപദേശം. അത് കർത്താവിന് നമ്മൾ കൂടി സാധിക്കാനായിട്ട് കഴിയും.
അത് റോമാലേഖനത്തിൽ പറയുന്ന അങ്ങനെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ. എഫ് എസ് ലേഖനത്തിലും പറയുന്നത് ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശവും നമ്മള് ആ യേശു ക്രിസ്തു എന്ന നമ്മളെ ശിശുക്കളെ പോലെ അലഞ്ഞുവിടലാതെ ആ പുരുഷത്വത്തിലേക്ക് വളരാൻ വേണ്ടിയല്ലേ. അങ്ങനെ വന്നാൽ മാത്രല്ല യേശു ക്രിസ്തുവിന്റെ താഴ്മയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ.
ഈ ദൈവസഭയെ ഭൂമിയിലാക്കിയത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത്, ഇത് പ്രോസസ്സ് പൂർണ്ണമായിട്ട് സംഭവിക്കുന്ന ദൈവസഭയിൽ കൂടെ. ആ ഒരു യഥാർത്ഥ ദൈവസഭയിൽ കൂടി ദൈവം അപ്പോസ്റ്റൽമാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേശാക്കന്മാരെയും ദൈവസഭയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നാം എല്ലാവരും ആ സ്പിരിച്വൽ ഗ്രോത്തിൽ കൂടി കർത്താവിന്റെ തലയോളം വളരാനായിട്ട്. അങ്ങനെയാണ് ഒരു ദൈവസഭയിൽ കൂടി ഈ ആത്മീയ വർധന സാധ്യമാകുന്നത്. ഇതിന്റെ അല്ല അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സ്വരൂപത്തോടെ രൂപയാണ്. അത് ഇൻഡിവിജ്വലി ആസ് എ ചർച്ച് രണ്ട് രീതിയിൽ. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം.
പോസിബിൾ
ആണ് എന്നാണ് ബൈബിളിന്റെ ഉപദേശം. നമ്മൾ കൊരിന്ത്യലേഖനം വായിച്ചു കഴിഞ്ഞാൽ കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ ഞാൻ നേരത്തെ പറഞ്ഞ 2:14 പറഞ്ഞിരിക്കുന്നത്, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അന്നേരം രൂപാന്തരപ്പെടലിന്റെ പ്രോസസ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതാണ് പൗലോസിന്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുന്നത്. താഴെ കുറുമ്പോൾ പറയുകയാണ്, എന്നാൽ ഞങ്ങളുടെ ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര മതി. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം വിശ്വാസികളുടെ മനസ്സിനെ കൂട്ടാക്കി. അതാണ് ഇവിടെ പറഞ്ഞത്. അത് അതാണ് സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്.
താങ്ക് യു ബ്രദർ.
നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 13 48 വാക്യത്തിൽ നിത്യജനമായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയല്ല എന്ന് മരിച്ചത് എന്നുള്ളതിനെ സപ്പോർട്ടീവായിട്ട് ഈ വാക്യം അവർ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ മാത്രമേ വിശ്വസിച്ചുള്ളൂ, അതുകൊണ്ട് കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അവർ ഇതിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഈ ചില വാചകങ്ങൾ വായിക്കുന്ന, നമ്മൾ എഫെസ്യ ലേഖനം 1:4 വായിക്കുന്ന പോലെ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു നിത്യജീവനായി നിയമിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയല്ലയോ നിയമിക്കപ്പെട്ടത്? അല്ല, രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണോ അവന്റെ ആ
ഓക്കെ ഞാൻ ബ്രദർ പറഞ്ഞ മനസ്സിലായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഇതൊരു നിങ്ങൾക്കൊരു കാര്യം പറയാം. അടുത്ത ആഴ്ചയിൽ ഞാൻ ഈ വാക്യങ്ങളെല്ലാം, ഈ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 13:48 വാക്യം, അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കു വേണ്ടി അടുക്കിലേക്ക് വരാൻ കഴിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞ വാക്യം, കർത്താവ് എഫേസ്യ ലേഖനത്തിൽ കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു വാക്യം, ഇതെല്ലാം ഞാൻ ഓരോ വാക്യങ്ങളായിട്ട് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പൊ ഇത് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിത്ത് അനദർ 1 അവർ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10-20 മിനിറ്റ് എടുക്കും. ഈ വാക്യങ്ങളുടെ എല്ലാം അടിസ്ഥാന ഈ പ്രശ്നം, ഇത് ഈ തെറ്റായി മനസ്സിലാക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, തെറ്റായിട്ടുള്ള ഒരു ഡോക്ടർ ചില ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതിൽ ആ ഡോക്ടറിന്റെ അടിസ്ഥാനം മുതൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാക്യങ്ങൾ മനസ്സിലാവും. ചുരുക്കി ഞാൻ പറയാം, വളരെ ചുരുക്കി പറയാം, വളരെ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി ഇതിന്റെ മേളിൽ പറഞ്ഞിരിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പൗലോസ് പോയി സുവിശേഷം പറയാണ്, പൗലോസും അവരും പോയിട്ട് ഭരണവാസം പോയി സുവിശേഷം പറയുന്നു. അത് യഹൂദന്മാരുടെ അത് പറയുന്നു, യഹൂദന്മാരതിനെ തള്ളി നിത്യജീവന് തങ്ങളെ തന്നെ അയോഗ്യരെന്ന് അവർ വിധിക്കുകയാണ്. അന്നേരം ദൈവം അവരെ തള്ളിയതുകൊണ്ട് അവർ നിത്യജീവൻ അയോഗ്യരായതല്ല, അവര് സുവിശേഷത്തെ തള്ളിയത് കൊണ്ട് അവർ നിത്യജീവൻ അയോഗ്യരാണ്. ഓക്കെ, മനസ്സിലായി. എന്നാലും ഇവരുടെ പലരുടെയും ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, ദൈവം ചില ആൾക്കാരെ ലോകസ്ഥാനത്തിനുമ്പ് തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവരെ തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ബൈബിളിൽ അങ്ങനെ പഠിപ്പിച്ചിരിക്കും, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ യഹൂദന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അവർ ദൈവത്തെ തള്ളി സുവിശേഷത്തെ തള്ളി അവർ നിത്യജീവന് അയോഗ്യരായിരുന്നു. അപ്പോൾ വേറൊരു കൂട്ടർ സുവിശേഷത്തെ റിസീവ് ചെയ്തു, അവർ നിത്യജീവന് യോഗ്യരായിരുന്നു. അവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അവരെ നിത്യജീവന് വേണ്ടിയിട്ട് നിയമിച്ചാണ്, അവരെ ലോകസ്ഥാപനത്തിന് മുമ്പ് നിയമിച്ചു എന്നുള്ള പറഞ്ഞത്. ഞാനത് വിശദീകരിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാനായിട്ട് സമയമെടുക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന്മാരുടെ അടുത്ത് സുവിശേഷം ദൈവം ആദ്യം പറയുന്നു, അവരതിനെ തള്ളിക്കളയുന്നു. എന്നാലും ഈ സുവിശേഷം യഹൂദന്മാരുടെ അടുത്ത് ആദ്യം, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ, യേശു ക്രിസ്തു പറയുന്നതിന് മുമ്പ് പ്രവാചകൻ പുസ്തകങ്ങളിൽ കൂടിയും തിരുവെഴുത്തുകൾ കൂടിയും അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളവരാണ്. അവര് ദൈവത്തെ ആദ്യം തള്ളിക്കളഞ്ഞു. ദൈവത്തിന്റെ പ്രവാചക പുസ്തകങ്ങൾ കൂടിയും തിരുവെഴുത്തിൽ കൂടിയും ദൈവം അവരോട് സംസാരിച്ചതിനെ അവര് തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ അടുക്കലേട്ട് അവർക്ക് വരാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരെ തള്ളിക്കളഞ്ഞത്. ഇനി ജാതികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, റോമലേഖനം 1 വായിച്ചു കഴിഞ്ഞാൽ, ജാതികളുടെ അടുത്തും ദൈവം അവരുടെ ദൈവത്തിലേക്ക് അവരെ ആകർഷിക്കുന്നുണ്ട്. അത് തിരുവെഴുത്തുകളിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയല്ല, അത് നമ്മൾ റോമലേഖനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ്സ് ത്രൂ ക്രിയേഷൻ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ കൂടി ദൈവം ഇവരുടെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് സുവിശേഷം ഡയറക്ട്ലി കേൾക്കുന്നതിന് മുമ്പ്. അന്നേരം അങ്ങനെ അതിന് ഹൃദയം ഓപ്പൺ ആയിരിക്കുന്ന അവരുടെ സുവിശേഷം വരികയും അവർ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അന്നേരം ദൈവത്തോട് മനസാക്ഷിയിൽ റെസ്പോണ്ട് ചെയ്ത ചിലരെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവര് അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി തന്നെ വായിച്ചു കഴിഞ്ഞാൽ, ദൈവഭക്തിയുള്ള മനുഷ്യർ എന്ന് ജാതികൾ ചിലരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൊർന്നോലിയോസിനെ പറ്റി പറയുന്നുണ്ട്, അവർ ദൈവഭക്തനായിട്ടുള്ള മനുഷ്യനും ദൈവത്തിന് ദാനം കൊടുക്കുന്നതിനും ആയിരുന്നു പറഞ്ഞു, അവന് വിശ്വാസിയായിരുന്നില്ല. ലുധിയയെ പറ്റി പറയുമ്പം, ലുധിയ ഹൃദയം ദൈവം തുറന്നു എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ്. അതിന് ഇവിടെയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവം കുറെ ആൾക്കാരെ നേരത്തെ തന്നെ, എന്നാ പിന്നെ ഇവരെ അങ്ങ് തെരഞ്ഞെടുത്തേക്കാന്ന് പറഞ്ഞാൽ അവരെ തെരഞ്ഞെടുത്തു, ഇവരെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കാൻ തള്ളിക്കളഞ്ഞു എന്നുള്ള ഇങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് ഐഡിയയിൽ ഈ വാക്യം വായിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്യങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. ബൈബിൾ അങ്ങനെ ഒരു ഉപദേശമേ ഇല്ല. ഞാൻ നിങ്ങളിത് പറഞ്ഞു, ഞാനിത് ഇപ്പം പറഞ്ഞ വിശദീകരിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കേണ്ട കാര്യമുള്ളതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനായി ദൈവം ഒരാളെയും തിരഞ്ഞെടുത്തായിട്ട് ബൈബിൾ ഒരു വാക്യം വരും. ബ്രദറിനോ ആർക്കോ വേണമെങ്കിൽ, നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും എടുത്ത് എനിക്ക് കാണിച്ചു തരാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനായി ദൈവം ആരെയും തിരഞ്ഞെടുത്തതായിട്ട് ബൈബിൾ വാക്യം വരും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ദൈവിക പ്രപ്പസിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ബൈബിൾ. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെയും പറഞ്ഞിരിക്കുന്ന ആ ഘട്ടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്ത ദൈവത്തിന്റെ വെളിപാടുകളോട് റെസ്പോണ്ട് ചെയ്ത വ്യക്തികളെ സുവിശേഷത്തിൽ കൂടി ദൈവം തന്നിലേക്ക് ആകർഷിക്കും. അവരാണ് ദൈവം നിത്യജീവനായിട്ട് നിയമിക്കും. അല്ലാതെ ദൈവം നിത്യജീവനായിക്കൊണ്ട് ലോകത്തിൽ താമസിന് മുമ്പേ കുറെ ആൾക്കാരെ ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ നിയമിച്ചിട്ടില്ല. ഈ വാക്യങ്ങളെല്ലാം വിശദീകരണം ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ വിശദമായിട്ട് ഞാൻ അടുത്ത ആഴ്ചകളിൽ ഒരു 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 ഡിസ്കഷനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ വാക്യങ്ങളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഞാൻ വിശദീകരിക്കും. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കും.
ഓക്കെ,
വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ചില വ്യക്തികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടി ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാനത് ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, അതിന് ഞാൻ നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ സമയം പോയതുകൊണ്ട് പല ടൈം സോണിൽ ഉള്ളവരാണ് പല ഇതിലായതുകൊണ്ട്.
ജസ്റ്റ് ഒരു ചെറിയൊരു ചോദ്യം. നമ്മൾ ആചാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, അതായത് അതാണ് ചോദിച്ചത്, അതായത് ഈ കർത്താവ് അവസാനം വരെയും സാധിക്കാതിരുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത്. അത് ഒരുമയുടെ കാര്യമായിരുന്നു പറഞ്ഞത്.
മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞ കർത്താവിന് സാധിക്കാതിരുന്നു പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെ കർത്താവ് സാധിച്ചു. എന്നാൽ ക്രൂശുമരണത്തിന് മുമ്പ് രണ്ടുപേരെ ഒന്നാക്കാനായിട്ട് കർത്താവിന് കഴിഞ്ഞിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ക്രൂശു മരണത്തിൽ കൂടി മനുഷ്യന്റെ പാപഹൃദയം നീക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒന്നാകാനായിട്ട് കഴിയുള്ളൂ. അന്നേരം യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിന് തൊട്ടു മുമ്പ് വരെയും ഇവരുടെ തർക്കം ആരാണ് വലിയവൻ എന്നുള്ളത്, അതാണ് ശരിക്കും ഒരു പാപഹൃദയത്തിന് അല്ലെങ്കിൽ നികളത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അത് ഹൃദയത്തിൽ നിന്ന് മാറ്റി ഇവരെ രണ്ടുപേരെയും താഴ്മയിൽ കൊണ്ടുവന്ന് ഒന്നാക്കാനായിട്ട് കർത്താവിന് കഴിഞ്ഞിരുന്നില്ല. കാരണം അത് ക്രൂശു മരണത്തിൽ കൂടി സാധിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശു മരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയിൽ കർത്താവ് ഇവരെ ഒന്നാക്കണമേ എന്നുള്ള പ്രാർത്ഥന പറഞ്ഞു. അത് കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി കർത്താവിന് സാധിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത്.
അപ്പം കൃപയാലപ്പം ക്രൂശ് മരണത്തിലൂടെ അത് സാധിച്ചതിന് ഇപ്പം ഈ സഭയിലുള്ള ഭിന്നതകളായ പോലും ദൈവത്തിന്റെ അറിഞ്ഞാൽ അപ്പോൾ സാധ്യമാകുന്നു വേണമെങ്കിൽ ചിന്തിക്കാവല്ലോ, വേണമെങ്കിലല്ല ചിന്തിക്കാവല്ലോ.
എക്സാക്ട്ലി, സഭയിലെ എല്ലാ വ്യക്തികളും ഒന്നായി തീരാനായിട്ട് യേശു അതിനു വേണ്ടിയിട്ടാണ് ക്രൂശ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ഏറ്റവും വലിയ, ഞാനിത് കൊണ്ടാണ് എപ്പോഴും പറഞ്ഞത്, കർത്താവ് ക്രൂശിൽ മരിച്ചത് കുറെ ആൾക്കാരെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടല്ല. കർത്താവ് ക്രൂശിൽ മരിച്ചത് കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ കർത്താവിന്റെ ശരീരമായിട്ട് ഐക്യതയിൽ തികഞ്ഞവരാകേണ്ടത്, അതാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ഐക്യതയിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. അത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഫിലിപ്പ ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും എല്ലാം ഒന്നായിത്തീരേണ്ടതിന്, ആത്മാവിൽ ഒരുമിച്ച് പണിയപ്പെടേണ്ടതിനുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുന്നു. അത് ഇറ്റ് ഈസ് പോസിബിൾ നൗ ത്രൂ ദ ക്രോസ് ആൻഡ് ബൈ ടേക്കിംഗ് അപ്പ് ദ ക്രോസ്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കില്ല, പക്ഷെ അത് സാധ്യമാക്കാനായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഓക്കെ, ഇതൊരു ഒരു പ്രാക്ടിക്കൽ ചോദ്യമാണ്. ഇത് ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ കാസ്റ്റ് ക്രീഡ് സ്റ്റാറ്റസ് ഇതൊന്നുമില്ലാതെ ക്രിസ്തുവിൽ കൂടി നമ്മൾ ഒന്നായി തീരും. ഇതിലൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദൈവസഭകളിൽ പലയിടത്തും ഈ കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഒരിക്കലും ഇതിനെ അംഗീകരിക്കുന്നത്, അത് ദൈവസഭയുടെ കർത്താവിന്റെ വർക്കിന്റെ ഏറ്റവും കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവസഭയിലെ ജാതീയത എന്ന് പറഞ്ഞത്. ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആൾക്കാർ തങ്ങളെ തന്നെ കൺസിഡർ ചെയ്യുന്നു. ബൈബിളിൽ രണ്ടേ രണ്ട് ജാതികളേ ഉള്ളൂ, ഒന്ന് യഹൂദനും മറ്റേത് എല്ലാവരും ജാതിയും. ഈ ജാതികളിലുള്ളവരെല്ലാം ഒരുമിച്ചിട്ടാണ്, അതിൽ കുറഞ്ഞവരോ കൂടിയവരോ എന്നുള്ള ജാതി സിസ്റ്റം ഇല്ല. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പലരും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അന്നേരം വിവാഹാലോചന വരുമ്പോൾ കല്യാണങ്ങളിൽ നമുക്ക് ജാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസിഡറേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അതിന്റെ ഒരു അടിസ്ഥാന ഒരു ആൻസർ ഞാനത് പറയാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോട് യോജിക്കണമെന്നില്ല, ഞാനെങ്കിൽ എന്റെ ഒരു ബോധ്യം ഇത് പലരും ചോദിച്ചുകൊണ്ട് എനിക്കിത് പബ്ലിക്കായിട്ട് പറയേണ്ടി വന്നു പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ ആത്മാവുള്ള ഐക്യതയ്ക്ക് ഈ കാര്യങ്ങൾ ഒന്നും തടസ്സമല്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഡിഫറൻസുകൾ പൗലോസ് പറയുന്നത്. എന്നാൽ മാരേജ് എന്ന് പറയുന്നത് ഒരു ആത്മാവിലുള്ള ഒരു ഐക്യത മാത്രമല്ല. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദേഹം, ദേഹി, ആത്മാവ് നമ്മൾ പറയും. പക്ഷെ ബൈബിള് കൊലോസ്സിലേഖനത്തിൽ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ള മൂന്ന് ഘടകങ്ങളുള്ള വ്യക്തിയാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത്. അതായത് ഈ ആത്മാവിൽ നമ്മൾ തമ്മിൽ രണ്ടു വ്യക്തികൾ തമ്മിൽ ഒന്നായി എങ്കിലും അവർക്ക് ദൈഹികപരമായിട്ടുള്ള കാര്യമുണ്ട്, അവർക്ക് ശാരീരികമായിട്ടുള്ള കാര്യമുണ്ട്. എന്നാലും ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലുമുള്ള യോജിപ്പ് ഒരു പരിധിവരെ പ്രാധാന്യം. അതിൽ ഏറ്റവും അടിസ്ഥാനപരമെന്ന് പറയുന്നത് ആത്മീയം, ആത്മാവിലുള്ള. അതായത് ആത്മാവിലുള്ള ഐക്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടും, ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ ഒരേ ആത്മാവിൽ രക്ഷിക്കപ്പെട്ട, ഇല്ലെങ്കിൽ രണ്ടുപേരിലും ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തികളാണ് മാരേജ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് കൺസിഡറേഷൻ. എന്നാൽ അത് മാത്രമല്ല വിവാഹത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തി ലോകത്തിലില്ല. നമ്മൾ ദൈഹികപരമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യും, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ. ഞാനൊന്നും വിശദീകരിക്കാം. ഇപ്പൊ ആത്മാവിലുള്ള ഐക്യത മാത്രമാണ് വിവാഹത്തിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയും ചെറുക്കനും തമ്മിൽ, ഇപ്പൊ ഒരു പെൺകുട്ടി ചെറുക്കനേക്കാൾ ഒരു 20 വയസ്സിന് കൂടുതലാണെന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ എന്താണ് ആ മാരേജ് കൺസിഡർ ചെയ്യാത്തത്? ആത്മാവിൽ ഒന്നാണ്, അവർ രണ്ടുപേരും തമ്മിൽ ആത്മാവിൽ ഐക്യതയിൽ വരാനായിട്ട് കഴിയും. എന്നാൽ ഫിസിക്കലി ഇവർ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അന്നേരം ഓട്ടോമാറ്റിക്കലി കല്യാണം ആലോചിക്കുമ്പോൾ, കല്യാണം കൺസിഡർ ചെയ്യുമ്പോൾ പലരും ഫിസിക്കൽ കാര്യം ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ അല്ലെ, അങ്ങനത്തെ ഒരു കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ഒരു വിഷയമാണ്, രണ്ട് കംപ്ലീറ്റ് ഡിഫറൻറ് ലാംഗ്വേജ് ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? അപ്പോൾ അവിടെ ഒരു സോളിന്റെ ഒരു വിഷയം, ദേഹീപരമായിട്ടുള്ള ഒരു വിഷയം വരുന്നു. കൾച്ചർ തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലെ. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പറഞ്ഞിരിക്കുന്ന കൾച്ചറുകളുള്ളവരെ എല്ലാവരെയും ആത്മാവിലൊന്നാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിവാഹ ബന്ധത്തിലേക്ക് വരുമ്പോൾ കൾച്ചർ ഒരു ഫാക്ടറായിട്ട് പലരും വരുന്നു. ഇവിടെ ഞാൻ ഇവിടുത്തെ അയച്ചു കഴിഞ്ഞാൽ രണ്ട് കൾച്ചറുകളുണ്ട്, വൈറ്റ്സ് ഉണ്ട്, ബ്ലാക്സും ഉണ്ട്. രണ്ടുപേരും രക്ഷിക്കപ്പെടുകയും ഒരേ സഭയിൽ തന്നെ രണ്ടുപേരും വരികയും ഒരേ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഇവർ വർക്ക് ചെയ്യുകയും ചെയ്യുമെങ്കിലും മാരേജ് വരുമ്പോൾ ഇവരുടെ കൾച്ചറൽ ബാരിയർ ഒരു വിഷയം, ഇവരുടെ കൾച്ചർ വ്യത്യാസമുണ്ട്. എന്നാൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഒരു മാരേജ് കൺസിഡർ ചെയ്യുമ്പോൾ പലരും കൺസിഡർ ചെയ്യാറുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊരു കൊടുക്കുന്ന വെയിറ്റേജ് ഉണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളല്ല വരേണ്ടത്, ആദ്യവും അടിസ്ഥാനമായിട്ട് ആത്മാവിലുള്ള ഐക്യത തന്നെയാണ് വരേണ്ടത്. എന്നാൽ മുമ്പോട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കേണ്ടതായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും മാരേജിൽ കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ലെങ്കിൽ പോലും രണ്ട് കംപ്ലീറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള കാസ്റ്റിൽ വളർന്നവർ തമ്മിലുള്ള കൾച്ചറൽ കോൺഫ്ലിക്ട് കാരണം, ആ ഒരു കാരണം കൊണ്ട് ഒരേ കൾച്ചറിലുള്ള ആൾക്കാർ വിവാഹം ആലോചിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ അതൊരു പാപകരമായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദൈവസഭയിൽ ഇത് ഡിവിഷൻ കൊണ്ടുവരുന്നത് മഹാപാപമാണ്. ദൈവസഭയിൽ ഇങ്ങനൊരു ഡിവിഷൻ ഇല്ല. ഈ ഡിഫറൻസ് ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ വിശദീകരിച്ചത്, ഈ ഡിഫറൻസ് ഇല്ലാതാകുന്നില്ല, ഈ ഡിഫറൻസ് ഉള്ളവരെ ആത്മാവിലൊന്നാക്കുകയാണ് ചെയ്യുന്നത്. ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നുണ്ട് കലാത്തിരംഗത്തിൽ. പുരുഷനും സ്ത്രീയും വ്യത്യാസമില്ല, ഉണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേരും ആത്മാവിലൊന്നാകാനായിട്ട് കഴിയും. പക്ഷെ പുരുഷനും സ്ത്രീയും രണ്ട് ഡിഫറൻറ്റ് ആൾക്കാരാണ്. അതുപോലെ തന്നെ ബർബരൻ, ശകൻ, ദാസൻ എന്നുള്ളത് ഡിഫറൻറ്റ് കൾച്ചറൽ ഡിഫറൻ്റ് ആണ്. പക്ഷെ ദൈവസഭയിൽ ഇവരൊന്നും, എന്നാൽ മാരേജിൽ ഇവർ ഒന്നാകാനായിട്ട് ഞാൻ പറയട്ടെ, ദൈവം ഒരാളുടെ അടുത്ത് സ്പെസിഫിക്കലി അത് പറയുകയാണെങ്കിൽ അത് ഒക്കെ അല്ലാതെ വരികയാണെങ്കിൽ മാരേജിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം. എന്നാൽ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്, ഞാനത് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ വളരെ ആത്മീയനായിട്ട് കാണിച്ചിട്ട് ഒരു വ്യത്യാസമില്ല, എങ്ങനെ വേണമെങ്കിൽ കല്യാണം കഴിക്കുന്നത് കുഴപ്പമില്ല, കല്യാണം കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പലയിടത്തും ഉണ്ടാകാനുള്ള സാധ്യത. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാനായിട്ട്, ഈ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറിലുള്ള രണ്ടു പേര് ദൈവം ഡയറക്ട്ലി ഇവരുമായിട്ട് ഇവരുടെ ഇടപെട്ടിട്ട് ഇവരുടെ കല്യാണം കഴിക്കാനായിട്ട് പറയുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ദൈവം സ്പെസിഫിക്കലി ആ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ, ഇല്ലെങ്കിൽ ഇവർ നോർമലായിട്ട് കല്യാണം ആലോചിക്കുമ്പോഴാണെങ്കിൽ ഈ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വലിയൊരു പാപമാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഞാൻ അടുത്തായിട്ട് വേറൊരു കാര്യം കൊണ്ട് പറയാനുണ്ടാഗ്രഹിക്കുന്നു, ഇത് പലപ്പോഴും പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. മാരേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. മാരേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവിതകാലം ഒരുമിച്ച് രണ്ടുപേർ ജീവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നവോത്ഥാനം നടത്താൻ വേണ്ടിയിട്ട് കല്യാണം നടത്താനായിട്ട് പോകുന്നത്. ഞാനത് പറയുന്നത് പല എക്സ്പീരിയൻസുകൾ എന്നാണ് പറയുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇവൻ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാമൂഹിക പരികർത്താവ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അന്നേരം ഇദ്ദേഹത്തിന്റെ ചിന്തയിലുള്ള എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്നാണ്. കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് അല്ല, ഈ പറഞ്ഞിരിക്കുന്ന പല കൺസിഡറേഷനും ഓട്ടോമാറ്റിക്കലി വരും. എങ്കിലും ഇവരുടെ കൺസെപ്റ്റിലുള്ള പല കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ള കല്യാണം കഴിക്കുന്നുണ്ട്. അതിൽ എന്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദര കല്യാണം എന്ന് പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ പരിഷ്കരണമൊന്നുമല്ല. ദൈവം സ്പെസിഫിക്കലി എന്റെ അടുത്ത് പറയുകയാണ് ആളെ കല്യാണം കഴിക്കുകയാണ് അതിനായിട്ട് പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഹോശയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യഭിചാരത്തിലുള്ള സ്ത്രീ പോയി കല്യാണം കഴിക്കുക, അത് സ്പെസിഫിക് കൽപ്പനയാണ്. അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് എന്നെടുത്ത് പറയുകയാണെങ്കിൽ കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ നീ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇദ്ദേഹം ഇതൊന്നും കൺസിഡർ ചെയ്തില്ല, ഈ ഒരു കല്യാണം കഴിച്ചു. പക്ഷെ ഇപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം ദേ ആർ ഗോയിങ് ടുഗദർ. പക്ഷെ ഈ കൾച്ചറൽ പ്രോബ്ലം വളരെയധികം അവരുടെ ജീവിതത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ രണ്ട് ഡിഫറെന്റ് കൾച്ചറുകളിൽ നിന്ന് ദൈവത്തിന്റെ ഡയറക്റ്റ് കൽപ്പന കേൾക്കാതാണ് ഇവർ കല്യാണം കഴിച്ചത്. ഒരു സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കല്യാണം കഴിച്ചത്. വേറൊരു വ്യക്തി എനിക്കറിയാം ഇതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ തന്നെയാണ് കഴിച്ചത്. പക്ഷെ ആ വ്യക്തി രണ്ടുപേരും ദൈവശബ്ദം വ്യക്തമായിട്ട് കേട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. അത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഇതിനൊക്കെ ഉത്തരം പറയാനായിട്ട് കഴിയും. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവസഭകളിൽ ഇങ്ങനത്തെ ജാതീയ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പാപമാണ്, വൈശാചികം. ദൈവസഭകളിൽ ഇവരെല്ലാവരും ആത്മാവിലും ഒന്നാകണ്ടാണ്. എന്നാൽ മാരേജിലേക്ക് വരുമ്പോൾ ആത്മാവിലുള്ള ഐക്യത മാത്രമല്ല പല കൺസിഡറേഷനും ഉള്ളത് കൊണ്ട് നോർമൽ രീതിയിൽ കല്യാണം ആലോചിക്കുമ്പോൾ പലരും പല കൺസിഡറേഷനും ആത്മീയതയോട് കൂടെ. ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ഓർഡർ മാറ്റരുത്, ആദ്യമേ ഈ പറഞ്ഞിരിക്കുന്ന കൺസിഡറേഷൻ അല്ല വെക്കേണ്ടത്. ആദ്യമേ ആത്മാവിലുള്ള ഐക്യതയാണ്. ആദ്യമേ ആത്മാവിലുള്ള ഐക്യതയ്ക്ക് ഒരു 60 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കൺസിഡറേഷൻസ് അതിന്റെ താഴെ വരുന്ന കാര്യമാണ്. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് പലരും മാരേജ് ആലോചിക്കാറുണ്ട്. അതൊരു വലിയ മഹാഭാവമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇനി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ടുപേർക്ക് നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ദൈവത്തിന്റെ ഡയറക്ഷനിലാണെങ്കിൽ ആ മാരേജിലും ദൈവം ആ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടു. എന്നാലും ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇത് പലരും ഈ വിഷയങ്ങൾ പലപ്പോഴും പല സമയത്തായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മൾ ഈ ക്രിസ്തുവിൽ ഒന്നാകുക എന്ന് പറയുമ്പോഴേക്കും ഒരു വ്യത്യാസവും ആൾക്കാർ തമ്മിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാ വ്യത്യാസങ്ങളും ഉള്ളപ്പോൾ ആത്മാവിൽ ഒരുമിച്ച് പണിയപ്പെടുന്ന ദൈവസഭയുടെ കാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ വിശദീകരിച്ച മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞു
ഈ ലവ് മാരേജിനെ പറ്റി എന്താ നമ്മുടെ സഭയ്ക്കകത്തുള്ള ഈ ലവ് മാരേജ് അല്ലെങ്കിൽ ഈ മിഷനറിമാര് തമ്മിൽ പ്രേമിച്ച് കിട്ടുന്ന ഒരു ലവ് മാരേജ് അതിനെ പറ്റി എന്താണ്? അത് ദൈവികതയാണോ? അത് ദൈവികതയാണോ അതോ
ഈ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഒറ്റയടിക്ക് ഒരു ആൻസർ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമാണ്. ഈ ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി അതിനെ പറഞ്ഞിരിക്കുന്നത് ലവ് മാരേജ് തെറ്റാണ്, അറേഞ്ച് മാരേജ് ആണ് മാത്രമാണ് ശരി എന്നുള്ള ബൈബിൾ വാക്യങ്ങളൊന്നുമില്ല. അതിന് എടുക്കുന്ന ഒരു വാക്യമുണ്ട്, ഈ കാമുകിയായവളോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവളോ എന്നുള്ള ഒരു വാക്യം ആൾക്കാർ എടുത്തതാണ്. ആ വാക്യം മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. അവിടെ കാമുകി എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തോട് ചേർന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ്. മലയാളത്തിലാണ് ആ ചോദ്യം വരുന്നത്. അതിന് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേർ തമ്മിൽ ഉള്ള സ്നേഹം ആത്മീയതയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഒരാൾക്ക് ഒരു ചെറുക്കന് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല. ശരിക്കും ഒരു മാരേജിൽ വരുന്നതിന് മുമ്പ് ഇവർ എങ്ങനെയാലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഏതാണെങ്കിലും ഇവർ തമ്മിൽ ഇഷ്ടപ്പെടണമല്ലോ. ഇഷ്ടപ്പെടാതെ രണ്ടുപേർക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ കഴിയത്തില്ല. ആ ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നത് അതിൽ തന്നെ തെറ്റല്ല. ഓക്കെ, അങ്ങനെ ആത്മീയതയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തോന്നുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ അത് എന്താണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ സമൂഹത്തിൽ നടക്കാണ് ജീവിക്കുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് ഇറച്ചി ഉണ്ടാകാതിരിക്കേണ്ടവരാണ്. അവരുടെ റോമലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഈവൻ മറ്റുള്ളൊരാൾക്ക്
ഇറച്ചിയാവും.
ഞാൻ ഒന്ന് വിശദീകരിക്കട്ടെ, ഞാൻ വിശദീകരിച്ചിട്ട് ചോദിച്ചു. ഒരു ഇറച്ചി ഉണ്ടാകുന്ന ആയതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അന്നേരം അങ്ങനെ ഒരു രണ്ടുപേർ തമ്മിൽ സ്നേഹം തോന്നിയാൽ ഇമ്മീഡിയറ്റ്ലി അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ അറിയിക്കുക. അവരുടെ മാതാപിതാക്കളെടുത്ത് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞാൽ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി ആ സ്നേഹം എന്ന് പറഞ്ഞ രണ്ടുപേരും നമ്മൾ ആത്മാവുള്ള രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ രണ്ടുപേർക്ക് തമ്മിൽ ഇഷ്ടം തോന്നിയെങ്കിൽ അത് അവർ മാതാപിതാക്കളെ അറിയിച്ചതിന് ശേഷം മാതാപിതാക്കളുടെ ഇൻവോൾവ്മെന്റോടുകൂടി അവരുടെ ബ്ലെസ്സിങ്ങോടുകൂടി ആ സഭയുടെ ബ്ലെസ്സിങ്ങോടുകൂടി കല്യാണം നടത്തുക, അതാണ് ചെയ്യേണ്ടത്. അന്നേരം അവിടെ അങ്ങനത്തെ ഒരു ലവ് ഒരാൾക്ക് വേറൊരാൾക്ക് ഇഷ്ടം തോന്നുന്നത് പാപമാണെന്ന് ബൈബിളിലൊന്നും പറഞ്ഞു. പക്ഷെ അതിന് ചെയ്യേണ്ട രീതിയോ അത് ദൈവാനുപ്രകാരവും നമ്മളുടെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടും ആണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർ തമ്മിൽ സ്നേഹമായിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളപ്പോൾ ഉള്ളതുപോലെ നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇടർച്ചയാവുകയാണ് സമൂഹത്തിൽ. ദൈവസഭയ്ക്ക് ഇടർച്ചയാവുകയാണ്, ദൈവ മക്കൾക്ക് ഇടർച്ചയാവുകയാണ്. അത് ഒഴിവാക്കിയിട്ട് അത് കുടുംബത്തെ അറിയിക്കുക, മാതാപിതാക്കളെ അറിയിക്കുക. എനിക്കറിയാവുന്ന ചില ഫാമിലീസും ചിലരുണ്ട്, ചില നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അതിന്റെ പേരുകൾ പറയട്ടെ. ഒരു മിഷണറി ആയിട്ടുള്ള രണ്ടു പേർക്ക് തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ മാതാപിതാക്കളുടെ തോന്നി, അവർ സമ്മതിച്ചില്ല. ഇവർ രണ്ടുപേരും തീരുമാനിച്ചു നമ്മൾ ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് എപ്പോഴാണ് മാതാപിതാക്കൾക്ക് ഇതിൽ ദൈവം അവരുടെ കൺവെൻഷൻ മാറ്റുന്നത്, അപ്പോഴേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ചു. അവർ പ്രാർത്ഥിച്ചു, മാതാപിതാക്കൾക്ക് ദൈവം അവരുടെ അടുത്ത് കൺവിക് ചെയ്തു, മാതാപിതാക്കളുടെ സമൂഹത്തോടുകൂടി അവർ കല്യാണം നടത്തി. അതല്ലാതെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മാറി അവരെയൊക്കെ എതിർത്ത് ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നത് ഒരു രീതിയിലും ശരിയല്ല. അങ്ങനത്തെ ദുർസാക്ഷ്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ദൈവസഭയുടെ ലീഡേഴ്സ് അതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടിയും അവരുടെ പെർമിഷനോടും കൂടി കല്യാണം കഴിക്കുന്നത് തന്നെയാണ് ബൈബിൾ പ്രകാരവും ഇല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചർ പ്രകാരവും അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, ചോദിച്ചു എന്താണ്
ഞാന് എന്ന് വെച്ചാല് നമ്മൾ ഈ വചനത്തിൽ പറയുന്നുണ്ട് സ്ത്രീയെ മോഹിക്കുന്ന രീതിയിൽ നോക്കില്ലേ. അപ്പൊ ആ ഒരു മിഷനറി എന്ന് പറയുമ്പോൾ മറ്റേ സ്ത്രീയെ നമ്മൾ മോഹിക്കുന്ന രീതിയിലല്ലേ നോക്കുന്നത്. അപ്പൊ അതൊരു അതിലും ഒരു പോയിന്റ് വരുന്നുള്ളൂ. ഇപ്പൊ ആത്മാവിന്റെ ഐക്യത എന്ന് പറയുമ്പോൾ ഈ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ഫിസിക്കലി ഉള്ള ഒരു കാര്യം കൂടെ ഉണ്ട് അതില്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ആത്മീയ സ്നേഹം എന്ന് പറയുന്ന ആത്മാവിന്റെ ജെൻഡർ ഇല്ല നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. എല്ലാവരും ദൈവപുത്രന്മാരെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്വർഗത്തില്. അപ്പൊ അവർക്ക് ആത്മാവിന് പ്രത്യേകിച്ചുള്ള ആഗ്രഹങ്ങളില്ല. അപ്പൊ ഒരു ആത്മീയൻ എങ്ങനെ ഒരാൾ ഒരു വ്യക്തി മോഹിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും, അല്ലെ ആത്മീയത ആത്മാവിന്റെ ഐക്യത എന്ന് പറയുന്നത് ഒരു ഫിസിക്കലിലോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതും ഒരു ഒരു ഇതായിട്ട് വരുന്നുണ്ടല്ലോ, സ്ത്രീയെ മോഹിക്കുന്ന രീതിയിലും നോക്കാൻ പറ്റത്തില്ല.
സ്ത്രീയെ അവിടെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. സ്ത്രീയെ വ്യഭിചാര ചിന്തയോടുകൂടി ലസ്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ നോക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞത്. ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ വ്യഭിചാര ചിന്തയോട്, അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് വ്യഭിചാര ചിന്തയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നത്, തെറ്റാണ്. സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇല്ലെങ്കിൽ ഫിസിക്കൽ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. മാരേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു വളരെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടുപേരും ഒന്നാകുക എന്ന് പറഞ്ഞിരിക്കുന്നിടത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഫിസിക്കൽ റിലേഷൻ. അന്നേരം നമ്മളുടെ ഒരു എന്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ലസ്റ്റ് അല്ല, അത് മോഹമല്ല, അത് ഒരു ഒരു ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് കല്യാണം കഴിക്കാനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഇഷ്ടം തോന്നുന്നത്, ആ ഇഷ്ടം എങ്ങനെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിഷയം. അല്ലാതെ ആ ഇഷ്ടം തന്നെ ബൈബിൾ പ്രകാരം തെറ്റാണ് എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇവൻ അറേഞ്ച് മാരേജിലാണെങ്കിൽ ഞാനതാണ് ചോദിക്കുന്നത്. അറേഞ്ച് മാരേജിൽ രണ്ടുപേര് തമ്മിൽ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ഇഷ്ടം തോന്നണ്ടേ? അതൊരു വ്യഭിചാര ചിന്തയാവും. രണ്ടുപേര് തമ്മിൽ അറേഞ്ച് മാരേജ്, ലവ് മാരേജ് എന്നുള്ള ആ കോൺസെപ്റ്റ് നമ്മൾ വിടുന്നു. അറേഞ്ച് മാരേജിൽ മാതാപിതാക്കള് കല്യാണം ആലോചിക്കുന്നു രണ്ടുപേരത്. ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കല്യാണത്തിന് രണ്ടുപേരും ആലോചിച്ചു. അന്നേരം ആ പെൺകുട്ടിയെ നമ്മൾ എന്തിനാണ് പോയി കാണുന്നത്? ആത്മാവുള്ള ഐക്യതയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടാണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ. നമ്മൾ ഫോട്ടോ പോലും കാണേണ്ട ആവശ്യമില്ലല്ലോ, ആളുടെ വയസ്സ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ആളുടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ആത്മാവുള്ള ഐക്യത മാത്രമാണെങ്കിൽ. അല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് ജീവിക്കേണ്ടവരാകേണ്ടതുകൊണ്ട് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെടുത്ത് അത് അറേഞ്ച്ഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് നോർമലാണ്. അത് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യഭിചാര ചിന്തയല്ല. ഇത് നമ്മളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഒരാൾക്ക് വേറൊരാളുടെ, ഒരു ചെറുക്കൻ പെൺകുട്ടിയെടുത്ത് അവരുടെ വിവാഹപ്രായമായ വ്യക്തികൾക്ക് ഒരിഷ്ടം തോന്നുകയാണ് എങ്കിൽ ആ ഇഷ്ടം അതിൽ തന്നെ പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതിന് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് വിഷയം. അത് ദൈവവചനപ്രകാരവും യഥാർത്ഥ രീതിയിലും മാന്യമായിട്ടും അത് ചെയ്യുക എന്നുള്ളതാണ്. അതിനു പകരം ദൈവസഭയ്ക്കും ബാക്കിയുള്ളവർക്കും ഇടച്ച ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. അത് മാതാപിതാക്കളെ അറിയിക്കുക, മാതാപിതാക്കളുടെ അല്ലെ ആശീർവാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി സഭയുടെ അതിൽ നടത്തുക, അത്രയേ ഉള്ളൂ. അല്ല, അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വേറൊരു കോണ്ടക്സ്റ്റ് ആണ്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം.
അത് എങ്ങനെയാണ് നമ്മൾ വിവേചിക്കണം, ഏത് ഇതാണെന്ന്, ആ സ്നേഹം എന്താണ് നമ്മൾ, അത് ലെസ്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് സ്നേഹമാണ് നമ്മൾ വിവേചിച്ചറിഞ്ഞിട്ട് അതെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളൊരു വിവേചിച്ചറിഞ്ഞിട്ട് വേണം അത് മുന്നോട്ട് പോകാൻ.
ഓക്കെ, വേറെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഞാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, സ്വർഗസ്വന ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾ കർത്താവ് ഞങ്ങളുടെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങാതെ കർത്താവ് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലും ഞങ്ങളെ മുമ്പോട്ട് വളർത്താനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവ് നമ്മളുടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഞങ്ങളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.